സത്യം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ കോപം നിനക്ക് വിരോധമായി ജ്വലിച്ച് നിന്നെ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കാതിരിപ്പാൻ ചുറ്റുമിരിക്കുന്ന ജാതികളുടെ ദൈവമായ അന്യ ദൈവങ്ങളുടെ പിന്നാലെ നീ പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നു. നിങ്ങൾ മസ്തിയിൽ വെച്ച് പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നല്ല ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അള്ളിച്ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായമുഹിതവുമായുള്ളതിനെ ചെയ്യണം. നമ്മുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്തേന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടത് എന്തെന്നാൽ, ഞങ്ങൾ മിസ്രയീമിൽ ഫറവോന് അടിമകളായിരുന്നു, എന്നാൽ യഹോവ ബലമുള്ള കൈകൊണ്ട് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. മിസ്രയീമിന്റെയും ഫറവോന്റെയും അവന്റെ സകല കുടുംബത്തിന്റെയും മേൽ ഞങ്ങൾ കാണുക യഹോവ മഹത്വം ഉഗ്രവുമായുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്നാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിനും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളെയും ആചരിപ്പാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുമ്പാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നുവെങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിന്നെ കടത്തുകയും നിന്നേക്കാൾ പെരുപ്പവും ബലവുമുള്ള ജാതികളായ ഹിത്യർ, ഗിർഗശ്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യർ എന്നീ ഏഴ് മഹാജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിലേൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിർമൂലമാക്കി കളയണം. അവരോട് ഉടമ്പടി ചെയ്യുകയോ കൃപ കാണിക്കുകയോ അരുത്. അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത്. അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ആകയാൽ നിങ്ങൾ അവരോട് ഇങ്ങനെ ചെയ്യണം: അവരുടെ ബലിപീഠങ്ങൾ ഇടിക്കണം, അവരുടെ ബിംബങ്ങളെ തകർക്കണം, അവരുടെ ഐശ്വര്യ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം, അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിന്നെ സ്വന്ത ജനമായിരിക്കേണ്ടെന്ന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാൾ പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. തന്നെ പകയ്ക്കുന്നവരെ നശിപ്പിപ്പാൻ അവർക്ക് നേരിട്ട് പകരം കൊടുക്കുന്നു. തന്നെ പകയ്ക്കുന്നവന് അവൻ താമസിയാതെ നേരിട്ട് പകരം കൊടുക്കും. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായിട്ട് പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ, നിന്റെ നാൽക്കാലികളാകട്ടെ ഉണ്ടാകയില്ല. യഹോവ സകല രോഗവും നിങ്ങൾ നിന്നെ അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രീമരുടെ ദുർവ്യാധികളിൽ ഒന്നും അവൻ നിന്റെ മേൽ വരുത്താതെ നിന്നെ ദ്വേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും. നിന്റെ ദൈവമായ യഹോവ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകലജാതികളെയും നീ മുടിച്ചു കളയണം. നിനക്ക് അവരോട് കനിവ് തോന്നരുത്. അവരുടെ ദേവന്മാരെ നീ സേവിക്കരുത്. അത് നിനക്ക് കണിയായി തീരും. ഈ ജാതികൾ എന്നേക്കാൾ പെരുപ്പമുള്ളവർ. അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയുമെന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയുമായിരിക്കും. എന്നാൽ അവരെ ഭയപ്പെടരുത്. നിന്റെ ദൈവമായ യഹോവ ഫറവോനോടും എല്ലാ മിസ്രയമ്യരോടും ചെയ്തതായി നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ യഹോവ നീ പുറപ്പെടുവിച്ച ബലമുള്ള കയ്യും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കേണം. നീ പേടിക്കുന്ന സകല ജാതികളോട് നിന്റെ ദൈവമായ യഹോവ അങ്ങനെ ചെയ്യും. അത്രയുമല്ല, ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചു കൊള്ളുന്നവരും നശിച്ചു പോകും. നിന്റെ ദൈവമായ യഹോവ അവരുടെ ഇടയിൽ കടുന്നലിനെ അയക്കും. നീ അവരെ കണ്ടു ഭ്രമിക്കരുത്. നിന്റെ ദൈവമായ യഹോവ എന്ന വലിയവനും ഭയങ്കരവനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട്. ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെ കുറേശ്ശെയായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിപ്പാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകും വരെ അവർക്ക് മഹാ അപരാപം വരുത്തുകയും ചെയ്യും. അവരുടെ രാജാക്കന്മാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ അവരുടെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് ഇല്ലാതെ ആക്കണം. അവരെ സംഹരിച്ചു തീരുവോളം ഒരു മനുഷ്യനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല. അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവയിന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ള നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കണം. അത് ശാപഗ്രസ്തമല്ലോ. നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും യഹോവ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം എന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിച്ചു നടക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും നിന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെ നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഈ 40 സംവത്സരം നീ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിന്റെ കാൽ വീങ്ങിയതുമില്ല. ഒരു മനുഷ്യൻ തന്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് നീ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളണം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവനെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും തടാകങ്ങളും ഉള്ള ദേശം. ഗോതമ്പും യവവും മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഉള്ള ദേശം. ഒലിവ് വൃക്ഷവും തേനും ഉള്ള ദേശം. സുഭിക്ഷമായി ഉപജീവനം കഴിയാകുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം. കല്ല് ഇരുമ്പായിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെ കുറിച്ച് നീ അവനെ സ്തോത്രം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവന്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും അലക്ഷ്യമാക്കാതിരിപ്പാനും നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോഴും നിന്റെ ഹൃദയം നിഗളിക്കാതിരിപ്പാനും നിന്നെ അടിമ വീടായ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്നെ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മഞ്ഞ കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചുകൊള്ളേണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം എന്നുള്ളത് പോലെ ഉറപ്പിക്കേണ്ടതിനാണല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യ ദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും. പാരക്കുമോർ ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ അനുഗ്രഹിപ്പാൻ ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രയേൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിനെ ഒരു അപ്പവും ഒരു ഖണ്ഡം ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ട വീതം വിഭാഗിച്ചു കൊടുത്തു. അവൻ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സക്കരിയാവ്, പിന്നെ യെയിയേൽ, ഷെമീരാമോത്ത്, യഹിയേൽ, മത്തിത്യാവ്, ഏലിയാബ്, ബെനയാവ്, ഓബേദ് ഏദോം, യെയിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം കൊട്ടി. പുരോഹിതന്മാരായ ബെനായാവും യഹസിയേലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിനെ ആദ്യം നിയമിച്ചെന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തു അവന്റെ നാമത്തെ ആരാധിപ്പീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിപ്പീൻ. അവനെ പാടി കീർത്തനം ചെയ്യുവീൻ. അവന്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പീൻ. അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവേൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവീൻ. അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പീൻ. അവന്റെ ദാസനായ ഇസ്രയേലിന്റെ സന്താനമേ, അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ, ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ. അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുണ്ട്. അവന്റെ വചനം 1000 തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവീൻ. അബ്രഹാമോട് അവൻ ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രയേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു. ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരും എന്ന് കൽപ്പിച്ചു. നിങ്ങളുടെ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരോ അവിടെ പരദേശികളുമായിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിക്കാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചത്, എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകർക്ക് ദോഷം ചെയ്യുകയും അരുത്. സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവീൻ, നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പീൻ. ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെ മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പീൻ. യഹോവ വലിയവനും അത്യന്ത സ്തുത്യനും സർവദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങളത്രേ. യഹോവയോ ആകാശത്തെ ചമച്ചവൻ. യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലുമുണ്ട്. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ. സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക, ഭൂതലം കുലുങ്ങാതവണ സ്ഥാപിതമാകുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നുവെന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. സമുദ്രവും അതിന്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ, ജാതിയുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവേൻ. ഇസ്രായേലിൽ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകല ജനവും ആമേൻ പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു. ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബേദ്ഏദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യെദൂഥന്റെ മകനായ ഓബേദ്ഏദോമിനെയും ഹോസിയെയും വാതിൽക്കാവൽക്കാരായും നിർത്തി. പുരോഹിതനായ സാദോക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനിവാസത്തിന് മുമ്പിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗം കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യെഥൂത്തൂൻ മുതലായ പേർ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റേതായ എന്നേക്കുമുള്ളതേ എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. അവരോടുകൂടെ ഹേമാനെ യെഥൂഥാനെയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു. യെഥൂഥൂന്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാരായിരുന്നു. പിന്നെ സർവജനവും ഓരോരുത്തൻ താൻ താന്റെ വീട്ടിലേക്ക് പോയി. ദാവീദിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. പാറയ്ക്കുമോ 103 സങ്കീർത്തനം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ എന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. അവൻ നിന്റെ അകത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതി ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയം ഉള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭർത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയ്യോ എന്ന് വന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളോരേ യഹോവയെ വാഴ്ത്തുവേൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളോരേ യഹോവയെ വാഴ്ത്തുവേൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുള്ള അവന്റെ സകല പ്രവൃത്തികളും യഹോവയെ വാഴ്ത്തുവേൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ദുർഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെ സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കുമെന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെ വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങൾ വെളിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിനടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരിദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ച കൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ സ്പർശിക്കുന്നു. നിന്നെയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാർ വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു, എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദവും എന്റെ ആലോചനക്കാരുമാകുന്നു. ദൈവമേസുദനക്ക് യോഗ്യമാന്നു പാറയ്ക്കുമോ.
ഒരു ചെറിയ സങ്കൽപ്പത്തിനും കൂടെ വായിച്ചാൽ,
തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണമേ. തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിന്റെ ഭക്തന്മാർ എന്നെ കണ്ട് സന്തോഷിക്കുന്നു. യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും വിശ്വസ്തയോട് നീ എന്നെ താഴ്ത്തിയിരിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അടിയനോടുള്ള നിന്റെ വാഗ്ദാന പ്രകാരം നിന്റെ ദയന്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ലജ്ജിച്ചു പോട്ടെ. ഞാനോ നിന്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. നിന്റെ ഭക്തന്മാരും നിന്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എന്റെ അടുക്കൽ വരട്ടെ. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം നിന്റെ ചട്ടങ്ങൾ നിഷ്കളങ്കമായിരിക്കട്ടെ. ദൈവമേ സുതനക്ക് യോഗ്യമാണോ ബാറയ്ക്കുമോ.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആദ്യമുതലേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ചയോട് വീണ്ടും കർത്തൃസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരവും ആരോഗ്യവും തന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമാക്കി തീർത്ത ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകാത്മന്യ മാമനശൻ, വി സി വർഗീസച്ചൻ, ഐസഫ് വി പ്രകാശച്ചൻ, സക്രിയ റമ്പാച്ചൻ, എല്ലാ വൈദികരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദൂരം ചാരിയുമായിരുന്നതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദികരെയൊക്കെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോട് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകൃപയിൽ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി ദൈവകൃപ സമൃദ്ധിയായി വർദ്ധിക്കത്തക്കവണ്ണം സാധ്യതയുള്ളവാക്കുവാൻ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾ സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായ ഒരു ഗീതം ആലപിക്കുകയാണ്. 180-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 180-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സാധനയായി സമർപ്പിക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപഭാരമല്ല വല്ലഭായേകു രക്ഷയേ, എന്റെ പാപഭാരമല്ല വല്ലഭായേകു രക്ഷയേ, ഉന്നതീശ്വരനേ മണ്ണിൽ താണുവന്നവനേ, ഉന്നതീവെടിഞ്ഞവനേ മണ്ണിൽ താണുവന്നവനേ, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനേ തന്നത്, എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനേ തന്നത്, യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു, എന്റെ പാപ ഹാരവുമായി വല്ലഭായേഹു രക്ഷയേ, പാപം ചെയ്തിരാത്തവനേ പരിക്ഷീണനായവനേ, പാപം ചെയ്തിരാത്തവനേ പരിക്ഷീണനായവനേ, എനിക്കായി തല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്, എനിക്കായി തല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ചു കേണത്, യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേവരുന്നു എന്റെ പാപ ഹാരവുമായി വല്ലഭായി ഗോരക്ഷയെ ശാപരോഗമേറ്റവനെ പാപിയായി തീർന്നവനെ ശാപരോഗമേറ്റവനെ പാപിയായി തീർന്നവനെ എനിക്കായി തൽക്കയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത് എനിക്കായി തല്ലയോ ക്രൂശിങ്കൽ പാടുകൾ ഏറ്റത് യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായി ഗോരക്ഷയെ എന്റെ രോഗം നീ വഹിച്ചു എന്റെ ശാപം നീക്കി മുറ്റും എന്റെ രോഗം നീ വഹിച്ചു എന്റെ ശാപം നീക്കി മുറ്റും നിനക്കായി തന്നെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം നിനക്കായിട്ടെന്നും ഞാനിനി ജീവിക്കും നിശ്ചയം യേശുവേ രക്ഷാദായക എന്റെ സന്നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായി ഗോരക്ഷയെ സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹി ദേഹത്തെയും സ്വീകരിക്ക എന്നെ ഇന്ന് ആത്മദേഹി ദേഹത്തെയും താരുന്നു നിൻ കൈകളിൽ തീർക്കായെന്നെ നിന്റെ ഗീതമ്പോ തരുന്നു നിൻ കൈകളിൽ തീർക്കായെന്നെ നിന്റെ ഗീതമ്പോ യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു എന്റെ പാപഭാരവുമായി വല്ലഭായി ഗോരക്ഷയെ എന്റെ പാപഭാരവുമായി വല്ലഭായി ഗോരക്ഷയെ
നമുക്ക് കമ്മാ പ്രാർത്ഥിക്കാം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ സൂക്ഷ്മ പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണയേ, നിമിഷരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പവിന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കുന്നതിനൊക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ അതിനൊക്കെ സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ കർത്താവേശ്മിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളാകുന്ന മൂർത്തമറിയമേ തമ്പുരാജ്യമ്മേ ഭാവിവിട ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവനമ്പുരാനെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
മാറിക്കുമോ ദൈവമേ, നിന്റെ വാത്സല്യ പുത്രനായ ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമിശിഹ മൂലം നീ ഞങ്ങളെ നടത്തുകയും അവന്റെ ജാഗ്രത ഞങ്ങളെ സഹായം പ്രാപിക്കുകയും അവന്റെ ഉത്സാഹത്താൽ അവനിലുള്ള വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ചേർക്കുകയും ചെയ്തിരുന്നാൽ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ കരുണയ ഞങ്ങളെ ബലഹീനതയെ സഹായിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളുന്നതിന്റെ മഹാകരുണയിലല്ലാതെ ഞങ്ങളുടെ ശക്തിയിൽ ആശ്രയിപ്പാൻ ഞങ്ങൾക്കിടയാകരുത്. ഞങ്ങളുടെ തെറ്റുകളെ നീ തടയണമേ. ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ. നിന്റെ ഏദൻ തോട്ടത്തിൽ ഞങ്ങളെ വസിപ്പിക്കണമേ. വിശുദ്ധ നടപടികളാൽ നിന്നെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള എല്ലാവരോടും കൂടെ ഞങ്ങളെ ചേർക്കണമേ. നരകത്തിലെ അഗ്നിയിലും അന്ധകാരത്തിലുമുള്ള വേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ധാരാളമായ ദൈവം നിന്നും ഞങ്ങളെ വിരോധിക്കരുത്. കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ലംഘനങ്ങളുടെ അനുസന്ധക്കേട് നിമിത്തം ഞങ്ങളെ നീ കുറ്റക്കാരാക്കരുത്. ഞങ്ങളുടെ രക്ഷിതാവായ കർത്താവ് വിശ്വസിക്ക എഴുന്നള്ള സിംഹാസനത്തിന്മേലിരിക്കുമ്പോൾ അവന്റെ മുൻഭാഗ നാണം കൂടാതെ ലജ്ജകൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പള്ളിക്കൃപയുള്ളവനും മനുഷ്യസ്നേഹമുള്ളവനുമായ കാരണിവേനെ ദരിദ്രനായ ദാസനോടും വലത്ഭാഗത്ത കള്ളനോടും കൂടെ ഞങ്ങളുടെ അവകാശവും വാസവും വലത്ഭാഗത്താക്കി തീർക്കണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. എന്നാ നീ കരുണയുള്ളവനും പള്ളിക്കൃപയുള്ളവനുമാകുന്നു. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധർവഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കെ സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു.
വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളിൽ എല്ലാവരെയും ആമുഖമായി ഒരിക്കൽ കൂടി ധന്യവാർന്ന ഈ പ്രാർത്ഥനയിൽ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായി ഒരുപാട് ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ശക്തീകരിക്കുകയും ദൈവത്തിന്റെ ആത്മീയ നിറവിൽ നമ്മളെയൊക്കെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ. നമുക്കറിയാവില്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു ദിവസത്തിന്റെ അനുസ്മരണമായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളായിട്ടാണ് ഈ ദിവസങ്ങളെ കാണുന്നത്. താങ്ക്സ് ഗിവിന്റെ ദിവസങ്ങൾ നാളെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ദിവസം. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ നമ്മൾ വീക്ഷിക്കുമ്പോൾ മനുഷ്യനിൽ കുറഞ്ഞു പോകുന്ന ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൃദയത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്ന നന്ദിയുടെ അനുഭവം. നന്ദി എന്ന് പറയുന്നത് ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റാണ്. ആ നന്ദിയിൽ നിന്ന് നമുക്ക് സ്നേഹവും ആദരവും എല്ലാം രൂപപ്പെട്ടു വരുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നന്ദിയില്ലായ്മ എല്ലാ മേഖലയിലും ഇത്രമാത്രം അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തോടുള്ള നന്ദി, പ്രസവിച്ച അമ്മയോടും ജനിപ്പിച്ച അപ്പനോടും ഉള്ള നന്ദി, കൂടെ പറന്ന സഹോദരങ്ങൾ, ചേർത്ത് പിടിച്ച ജീവിതത്തിന്റെ അവസരങ്ങള്, അത് മറന്നുപോകുന്ന അവസ്ഥ, അങ്ങനെയല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വളർച്ചയും നോക്കിക്കണ്ട് പ്രാർത്ഥിച്ച ബന്ധുജനങ്ങളോടുള്ള നന്ദി, അല്ലെങ്കിൽ ഗുരുക്കന്മാരോടുള്ള നന്ദി. ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ എനിക്ക് തോന്നുന്നു നന്ദി നിറഞ്ഞ ഒരു മനസ്സ്. അല്ല, നമ്മളൊക്കെ ആയിരിക്കുന്നത് ആരുടെയെങ്കിലും ഔദാര്യത്താലും മറ്റുള്ളവരുടെ സ്നേഹത്താലുമാണ്. ഒരുപക്ഷെ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം പോലും, ഒരുപക്ഷെ ഞാൻ തൊഴിൽ ചെയ്ത് നേടിയതാണെങ്കിലും ആ തൊഴിൽ നേടുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പണവും ആ പണം കൊടുത്ത് ഞാനൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിർമ്മിച്ചവനും എന്ന് പറഞ്ഞാൽ എല്ലാം ഈ ഭൂമിയിൽ ഏതൊക്കെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായത്താലും പരോപകാരത്താലും ആ ജീവിക്കുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തോട്, ദൈവത്തോട്, ദൈവം മുതൽ എല്ലാവരോടും നന്ദിയുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷെ ഈ നന്ദിയില്ലായ്മയാണ് ഇന്ന് ലോകത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം. ഏറ്റവും കൂടുതൽ നന്ദിയില്ലായ്മ എന്ന് കാണിക്കുന്നത് ദൈവത്തോടാണ്. അത് സംശയമൊന്നുമില്ല. ദൈവത്തോടെ ഏറ്റവും കൂടുതൽ നന്ദിയോട് നമ്മൾ കാണിക്കുന്നത്. ഇന്ന് ദൈവം എത്ര അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഒരു കോവിഡ് വന്ന് മഹാമാരി ലോകം മുഴുവൻ തുറച്ചു നീക്കാനുള്ള ശക്തി മാർഗവിശേഷം ഉണ്ടായിട്ടും, ഒരുപക്ഷെ മനുഷ്യന്റെ പ്രയത്നം കൊണ്ടാണെങ്കിൽ പോലും ആ പ്രയത്നത്തിന് പിന്നിൽ വിശുദ്ധന്മാരുടെ നിലവിളിയുണ്ട്. ആ നിലവിളി സ്വർഗം കേട്ടതുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിനെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ തക്കവട്ടമുള്ള ഒരു കൃപ ദൈവം നൽകിയത്. മനുഷ്യനാൽ രൂപപ്പെട്ട വന്ന തിന്മയുടെ ശക്തിയെ ദൈവത്തിന്റെ കാരണം കൊണ്ട് നല്ല മനുഷ്യരിൽ കൂടി തന്നെ അത് നിയന്ത്രിക്കാൻ തക്കവട്ടയായതിന്റെ പേരിൽ ഒരു വലിയ കരുണയുണ്ട്. ആ കരുണ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും മറ്റുള്ള താല്പര്യങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ വ്യാപൃതമാകുന്നു. എന്നാൽ ആരാധനയിൽ വന്ന് വീണ്ടും ഒരു ഉയിര് ആത്മാവിനെ നിലനിർത്തിയ ദൈവത്തോട് നന്ദി പറയാനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഞാനിങ്ങനെ വളരെ വിഷമത്തോട് ഓർക്കാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ടി വന്നു. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് പോകാണെങ്കിൽ കാല് കുത്താൻ ഇടമില്ലാത്തതുപോലെ ജനനിബിഡമാണ് പല സ്ഥലങ്ങളിൽ. അത് ഏതെങ്കിലും റെസ്റ്റോറന്റിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും എയർപോർട്ടിലാണെങ്കിലും ഒരു നിമിഷം പോലും മനുഷ്യന് നിൽക്കാൻ പറ്റും. വിവാഹത്തിന് പോയി എവിടെയാണെങ്കിലും എല്ലായിടത്തും ഇന്ന് പ്രത്യേകിച്ച് രണ്ടു മൂന്ന് വർഷത്തെ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് മനുഷ്യനൊക്കെ ഈ കൂടി വരാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ അത് മുടക്കാതെ എയർപോർട്ടിലൊക്കെ ഒരു നിമിഷം പോലും ഫ്ലൈറ്റൊക്കെ ഫുള്ളാണ്, അത്രമാത്രം ബിസിയാണ്. പക്ഷേ ഇന്ന് നിൽക്കാൻ ഒരുപാട് ഇടമുള്ള ഏക സ്ഥലം ദേവാലയങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. കാരണം ദൈവം അത്ഭുതകരമായി ആരോട് വർത്തമാനം പറയുന്നത് സംസാരിക്കുന്നുണ്ട്. ആരോ സംസാരിക്കുന്ന കേൾക്കാം, ശ്രദ്ധിക്കണേ പ്ലീസ്. അതുകൊണ്ട് ഇന്ന് മനുഷ്യന് അങ്ങനെ ഒരു വലിയ ദുര്യോഗം ഇന്ന് മനുഷ്യന് ആ ഒരു നന്ദിയില്ലായ്മ ഇനിയും മനുഷ്യനെ ഏതവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നു ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഏതവസ്ഥയെ കൊണ്ടെത്തിക്കുന്നു അത്. അതുകൊണ്ട് ഞാനിനിയും പാസ്വേഡിൽ പറയാൻ പാടില്ല ഇഷ്ടക്കെട്ടാണ് പ്രസംഗിക്കുന്നത്. എങ്കിലും ഈ താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ടും എന്റെ മനസ്സിലൊരു ചിന്ത വന്നതുകൊണ്ടും നിങ്ങളുമായിട്ട് പങ്കുവെച്ചതുകൊണ്ട് പക്ഷെ അച്ഛൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. ഏതായാലും നമ്മുടെ ജീവിതം നന്ദിയുള്ളവരായിട്ട് മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ ആർക്കും പ്രയോജനമില്ലാത്ത മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും ഒരവതാരിയോ ദൈവത്തിൽ നിന്ന് പോലും കാരണമില്ലാത്ത ലഭിക്കാതെ പോകുന്ന മനുഷ്യരായിട്ട് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയോ ആയി പോകും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ഓർക്കണം എന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഓർക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ വരവിനെ എതിരേൽക്കുവാനുള്ള ആ അനുസ്മരണത്തെ എതിരേൽക്കാനുള്ള ഒരുക്ക ദിവസങ്ങളായിട്ട് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നു. അത് കൂടുതൽ നമ്മൾ ആത്മീയ കരുത്തേകുവാൻ നമ്മളെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ 24-ാം തീയതി പഴയ സെമിനാരി സ്ഥാപകൻ സഭാ ജ്യോതിസ് എന്ന ആദരവോടെ സഭ ബഹുമാനിക്കുന്ന പുൽക്കോട്ടിൽ ജോസഫ് ആർ ദിവനാസ് ദിദിയൻ മെത്രാപ്പോലിത്തയുടെ 206-ാമത്തെ ഓർമ്മ അദ്ദേഹം കബറടങ്ങിയിരിക്കുന്നത് കോട്ടയം പഴയ സെമിനാറിലാണ്. തീർച്ചയായിട്ടും പഴയ സെമിനാരിൽ വളർന്നു വന്നിട്ടുള്ള ഞാൻ എനിക്ക് വൈസക്കത്തിന് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ആ പിതാവിന്റെ സാന്നിധ്യം അദൃശ്യ സാന്നിധ്യം ഒരു വലിയ അനുഗ്രഹമാണ്. ഞങ്ങളൊക്കെ സന്ധ്യയ്ക്ക് നമസ്കാരം കഴിഞ്ഞ് ശാന്തമായി ഈ പിതാക്കന്മാരുടെ കബറുകൾ പോയി പ്രാർത്ഥിക്കുകയും അവർ സഭയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളും അവർ ചെയ്ത നന്മയും ദൈവമുമ്പാകെ അവർ ചെയ്ത ജീവിതത്തിന്റെ വിശുദ്ധിയും ഒക്കെ തീർച്ചയായിട്ടും അതിന്റെ അവരുടെ മധ്യസ്ഥയിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഊർജ്ജമൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. അതുപോലെ അതോടൊപ്പം തന്നെ സെയിം ഡേയിലാണ് പൗലോസ് മാർ ഗ്രിഗോറിയസ് പെത്രാപ്പോലിത്ത അദ്ദേഹത്തിന്റെ 26-ാമത്തെ ഓർമ്മയാണ്. ഒരുപക്ഷെ ഒരു പകരപ്പെക്കാനില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് പൗലോസ് മാർ ഗ്രിഗോറിയസിന് വേണ്ടി പരിശുദ്ധ നമ്മുടെ സഭയെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും ഇങ്ങനൊരു സഭ പൗലോസ് മാർ ഗ്രിഗോറിയസിന്റെ സഭയെന്ന് പോലും പറയത്തക്കവണ്ണം അദ്ദേഹത്തിന്റെ ദൈവഭക്തിയും അതിനേക്കാൾ ഉപരി ദൈവം കൊടുത്ത അറിവുകളും അറിവെന്ന് രൂപപ്പെട്ടു വന്ന ആഴമായ ആശയങ്ങളൊക്കെ ഒരുപാട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു സമന്വിതനായ സമാനതയുള്ള വ്യക്തികള് നമ്മുടെയൊക്കെ സഭയിൽ ഉണ്ടോന്ന് പോലും അത്രമാത്രം പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഗ്രിഗോറിയസിന്. രണ്ടുപേരും സഭയെ സംബന്ധിച്ചോളം ഒരാൾ പഴയ സെമിനാരി സ്ഥാപകനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് പുതിയ സെമിനാരി പഴയ സെമിനാരിയോട് ചേർന്നുള്ള പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്ത അദ്ദേഹത്തിന്. അപ്പൊ ഒന്ന് പഴയ സെമിനാരി സ്ഥാപനമുണ്ട് പുതിയ സെമിനാരി സ്ഥാപനം എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ രണ്ടുപേരും ആദരിക്കപ്പെടേണ്ടവരാണ് ഈ സഭയിൽ. അവരുടെയൊക്കെ പ്രാർത്ഥനയും മധ്യസ്ഥയും ഈ സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ഇന്ന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നത് നേരത്തെ വർദ്ധിച്ചതുപോലെ ഐശ്വര്യ പ്രകാശം പഠിച്ചൊരു തിരക്കിലായതുകൊണ്ട് പെട്ടെന്നാണ് ഞാൻ മറ്റാരെയും കിട്ടാത്തതുകൊണ്ട് രാവിലെ ഒരുപക്ഷെ ഇത് നടത്തുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ഐശക്കെ അച്ഛന് പ്രസംഗിക്കാൻ ഒരുക്കമാണെങ്കിൽ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് നാളെ താങ്ക്സ് ഗിവിംഗ് ആയതുകൊണ്ട് അച്ഛൻ നിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അതുകൊണ്ട് അച്ഛനോട് ആവശ്യപ്പെട്ടു. പക്ഷെ ഒരു പണിയും കൂടാതെ അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്ത് പോലും എനിക്കറിയില്ല. കാരണം അതേ തിരക്കിലാണ് അച്ഛനും ഉള്ളത് എങ്കിലും സന്തോഷത്തോട് സംബന്ധിച്ചുകൊണ്ട് അതിലേക്കുള്ള സ്നേഹം അച്ഛനോട് അറിയിക്കുകയാണ്. ഇപ്പോഴ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഗീതം സുവിശേഷ ഗീതങ്ങളിൽ നമുക്ക് ആലപിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥൻ എന്നുള്ള നമുക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സുപരിചിതമായ ഒരു ഗീതമാണ്. ആ ഗീതം നമുക്ക് ദൈവഭാഗം സമർപ്പിക്കാം.
നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ നിക്കേകിക്കോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ, സത്യദൈവത്തിൻ ഏകപുത്രന നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ, വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശത്തിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. പന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഇന്നത്തെ അനുഗ്രഹീതമായ ഈ പ്രഭാത പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന ക്രിസ്തുയേശുവിൽ എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ക്രിസ്തുയേശുവിൽ ഏവർക്കും വിനയപൂർവ്വം എന്റെ സ്നേഹവന്ദനം ആമുഖമായി അറിയിക്കുകയാണ്. ലഭിക്കപ്പെട്ട ഈ അവസരം ദൈവസന്നിധിയിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കുവാൻ പ്രാർത്ഥനാപൂർവം ഏവർക്കും അതിന്റെ നന്മ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ സോബോറോ സംഗമത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അവിചാരിതമായിട്ട് സന്ദർഭങ്ങൾ ലഭിക്കും. അപ്പോൾ രണ്ടിലൊന്ന് ആലോചിക്കാനുള്ള സമയത്തേക്കാൾ അത് കിട്ടുന്ന ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ കർത്താവേ നീ എനിക്കൊരു അവസരം തരണമെന്ന് മാത്രം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ കേട്ടതായ എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് എനിക്കൊരു വേദവാക്യം കൂടെ പറഞ്ഞ് എന്നെ ധൈര്യപ്പെടുത്തി. യിരമ്യ പ്രവാചകന്റെ പുസ്തകം 18:18 വാക്യം, പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. അതുണ്ടാകുന്നത് ജനമെല്ലാം പ്രാർത്ഥനാപൂർവം അതിൽ സമ്മേളിക്കുമ്പോൾ നിശ്ചയമായും രാജേഷച്ചനിലൂടെയോ വി സി വർഗീസച്ചനിലൂടെയോ വാമനച്ചനിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വൈദികരിലൂടെയോ ബലഹീനനായതിലൂടെയോ ഒക്കെ ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മയിൽ അതാത് സന്ദർഭങ്ങളിൽ നമുക്ക് ആവശ്യമായത് നൽകുന്നു. ആ പ്രചോദന വാക്യത്തിന് പ്രത്യേകമായ നന്ദി കരയേറ്റുകയാണ്. അച്ഛൻ ആമുഖത്തിൽ കൃത്യമായി സൂചിപ്പിച്ച ഒരു പ്രധാന സംഭവം, വി ആർ സെലിബ്രേറ്റിംഗ് ദ താങ്ക്സ് ഗിവിംഗ് ഡേ ഓർ ദ താങ്ക്സ് ഗിവിംഗ് വീക്ക്. യഥാർത്ഥത്തിൽ ഈ താങ്ക്സ് ഗിവിംഗ് എന്നുള്ള ആശയത്തെ പഠിക്കുവാൻ ശ്രദ്ധിക്കുമ്പോൾ അമേരിക്കയിൽ ധാരാളം വർഷം മുമ്പ് കടന്നു വന്നവർക്കും ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്കുമൊക്കെ അറിയാം എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് അതിന്റെ പശ്ചാത്തലം. അത് പഠിപ്പിക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും കൂടുതൽ ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇന്ന് ലോകം എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ രണ്ട് തലം എപ്പോഴും നമുക്ക് കാണാനായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ്. ഒന്ന്, അതിന്റെ ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ അതിന്റെ ഒരു തിയറിറ്റിക്കൽ ഫോം, ഒരു ഡയമെൻഷൻ. രണ്ട്, അതിന്റെ സെലിബ്രേറ്റീവ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഇതിന്റെ സെലിബ്രേറ്റീവ് മൂഡ്. ഇതിലേതാണ് ഇന്നത്തെ ലോകത്തിന് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, നമുക്കത് ഇഷ്ടമല്ല എങ്കിലും നമ്മളെ ആ ഇഷ്ടത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോകുന്ന അഡ്വർടൈസ്മെന്റ്സും മീഡിയയും കൂടെ ചേർന്ന് ഒരു സെലിബ്രേറ്റീവ് മൂഡിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് നമുക്ക് ഒക്കെ ഏറെ ഇഷ്ടം. ഒക്ടോബർ മാസം കടന്നെത്തിയപ്പോൾ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിലും പള്ളികളിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ആചരിക്കാൻ ശ്രദ്ധിച്ചത് ഒക്ടോബർ മാസം അവസാനം നടന്നൊരു സെലിബ്രേഷനുണ്ട്. അതിന്റെ അർത്ഥം നമുക്കറിയാം, അതെന്തിനു വേണ്ടിയാണ് ലോകം ആചരിക്കുന്നതെന്നറിയാം. എങ്കിലും അതിന്റെ ആ വശങ്ങളൊക്കെ മാറ്റിവെച്ച് അത് അമേരിക്കയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്കും ഇത് വേണം എന്ന് ചെറുതായിട്ടോ വലുതായിട്ടോ ചിന്തിച്ചുകൊണ്ട് ദേവാലയങ്ങളിൽ പോലും ആ സെലിബ്രേഷൻ കൃത്യമായിട്ട് നടത്തി വരുന്നു. അത് കഴിയുമ്പോഴേക്കും അടുത്ത സെലിബ്രേഷന്റെ മൂഡിലെത്താൻ വേണ്ടി നമ്മൾ സാധാരണ എപ്പോഴും കടന്നു ചെന്ന സ്ഥലങ്ങളിലാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ ഈ സെലിബ്രേഷന് വേണ്ടി നമ്മളെ സ്വാധീനിക്കുന്നത്. വാൾമാർട്ടിൽ ചെന്നാലും ക്രോഗറിൽ ചെന്നാലും നമുക്ക് അടുത്തുള്ള ഏത് ഷോപ്പിംഗ് സെന്ററിൽ ചെന്നാലും അവിടെയുള്ള നിറങ്ങൾ നമ്മളെ എപ്പോഴും ആകർഷിക്കും. നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയുള്ള കമനീയമായ രീതിയിൽ പ്രത്യേക ചില നിറങ്ങൾ കൊടുത്തുകൊണ്ട്, ഇപ്പൊ ക്രിസ്മസിന് ചുമപ്പും പച്ചയും, അത് ആരാ ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഉണ്ണിയേശു അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയാൻ പാടില്ല. വിദ്വാൻമാരുടെ പാട്ടിനകത്തും അങ്ങനെ കാണുന്നില്ല. ഏതോ സമർത്ഥനായൊരു മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നിർവചിച്ചു, അത് ലോകം അത് ഏറ്റെടുത്തു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. അവര് പണം നമ്മളിൽ നിന്ന് കൃത്യമായിട്ട് മാറ്റിയെടുക്കുവാൻ അവരത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യത്തിലേക്ക് വരുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നത് ക്രിസ്തു ജനിച്ചത് എന്തിനാണെന്ന് ചിന്തിച്ചില്ലെങ്കിലും ക്രിസ്മസ് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈസ്റ്റർ എന്താണെന്ന് ചിന്തിച്ചില്ലെങ്കിലും ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ്. ഓണം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഓണം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ജന്മദിനം ദൈവം നൽകിയ വരദാനം, ദൈവം നൽകിയ കൃപയാണെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് ഊതി അണച്ച് ഒരു കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യും, കൂട്ടത്തിൽ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ക്രീം എടുത്ത് ആര് സെലിബ്രേറ്റ് ചെയ്യുന്നോ അവരുടെ നെറ്റിയിലും മുഖത്തും തേച്ചു കൊടുക്കും. ഇതോടുകൂടി നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ് ജന്മദിന ആഘോഷം. ഇതെല്ലാ തലത്തിലും വിശുദ്ധ കുർബാന പോലും അങ്ങനെയാകുകയാണ്. കുർബാനയെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് കുർബാന കഴിഞ്ഞുള്ള ഭക്ഷണം. പെരുന്നാളിനേക്കാളും വലുതാണ് പെരുന്നാൾ കഴിഞ്ഞുള്ള ഭക്ഷണം. അപ്പൊ ഇങ്ങനെ ഒരു ഒരു പ്രത്യേകമായ തലത്തിലൂടെ ലോകം മാറുമ്പോൾ നമ്മളും അതിനോടനുബന്ധിച്ച്, ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ പോലും അതിൽ നിന്നൊട്ടും വിഭിന്നമല്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു സമയം എന്നെ ഒന്ന് ക്ലിപ്തപ്പെടുത്തുവാൻ, ഒന്ന് കൺവിൻസ് ചെയ്യുവാനായിട്ട് കൂടി ആഗ്രഹിക്കുകയാണ്. ഒരു വേദഭാഗം ഞാൻ ഇതിനു വേണ്ടി പരിചയപ്പെടുത്തുന്നത് താങ്ക്സ് ഗിവിംഗുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല എങ്കിലും യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ അതിന്റെ 13-ാം വാക്യം മുതൽ താഴേക്ക് വായിച്ചാൽ, ലേഖനം മുഴുവനും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടെങ്കിലും, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കുകയും, നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. യാക്കോബ് അനുഗ്രഹീതമായ തന്റെ ലേഖനത്തിലൂടെ തൂലിക ചലിപ്പിച്ചപ്പോൾ എഴുതിവെച്ച ഒരു ആശയമാണ്. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം ചുരുങ്ങിയ വാചകത്തിൽ ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചാൽ, പ്രവൃത്തികളില്ലാത്ത വിശ്വാസത്തെ വിശ്വാസമെന്ന് വിളിക്കുന്നത് ശരിയല്ല. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ്. ഇത് യാക്കോബ് എഴുതി വെക്കുമ്പോൾ കൃത്യമായിട്ട് യഹൂദ പാരമ്പര്യത്തിൽ നിന്നും ക്രൈസ്തവ ജനതയിലേക്ക്, ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ട സമൂഹത്തോടും ഇന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനികളോടും ശ്രദ്ധേയമായിട്ട് പറയുന്ന ഒരു വാചകമായിട്ട് എടുക്കാം. വേദപുസ്തകത്തിൽ യാക്കോബ് എന്ന് പറയുന്ന 4 പേരെ പരിചയപ്പെടാൻ നമുക്ക് അവസരം ലഭിക്കുന്നുണ്ട്. ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദയുടെ പിതാവായ യാക്കോബ്, അൽഫായുടെ മകനും 12 ശിഷ്യന്മാരിൽ ഒരുവനുമായ യാക്കോബ്, സെബദിയുടെ മകനും യോഹന്നാന്റെ സഹോദരനുമായ യാക്കോബ്, യേശുക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ്, ഇതുവരെയാണ്. 4 യാക്കോബുമാണ്. ഇവരിൽ 4 പറഞ്ഞ യാക്കോബ്, അതിനെക്കുറിച്ചുള്ള റെഫറൻസ് സെയിന്റ് മാത്യു ചാപ്റ്റർ 13:55 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിന്റെ സഹോദരനായ യാക്കോബ്, ഈ യാക്കോബ് ജാതികളുടെ ഇടയിൽ പാർക്കുന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ക്രിസ്ത്യാനികൾക്കും എല്ലായിടത്തും അന്നും ഇന്നും ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്കുമായി എഴുതിയ ഒരു വേദഭാഗമാണ്. ഇതിൽ വിശ്വാസത്തിന്റെ പരിശോധനയെക്കുറിച്ചും വിശ്വാസത്തിന്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാണെന്നും വിശ്വാസത്തിലൂടെ നമുക്ക് എങ്ങനെ വിജയം വരിക്കാൻ പറ്റുമെന്നുള്ള 3 തലങ്ങളിൽ ഈ പുസ്തകത്തെ നമുക്ക് വേണമെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ സാധിക്കും. ഞാൻ ഈ വാക്യം എടുക്കാനുള്ള കാരണം, ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരൊക്കെ, നമ്മൾ കുറച്ചുപേരനെ കേൾക്കുന്നവര്, ഭൂരിഭാഗം പേരും അമേരിക്കയിൽ ഇരുന്നു കൊണ്ടായിരിക്കും കേൾക്കുന്നത്, ഒരുപക്ഷെ കുറച്ചുപേര് കാനഡയിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവര് കാണും, ഒരുപക്ഷെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് പിന്നീട് ഏതെങ്കിലും സമയത്ത് മറ്റു രാജ്യങ്ങളിലുള്ളവരും കേൾക്കുമായിരിക്കാം. ഓരോ സ്ഥലത്തേക്കും ദൈവം നമ്മളെ വിവിധ കാരണങ്ങൾ കൊണ്ടും വിവിധ രൂപത്തിലും വിവിധ മനുഷ്യരുടെ സഹായം കൊണ്ടും അയച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കടന്നു വന്നവരുണ്ട്, ജോലി സംബന്ധമായി കടന്നു വന്നവരുണ്ട്, ബന്ധുക്കളോ ചാർച്ചക്കാരോ മാതാപിതാക്കളോ നമ്മളെയും കൂടെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന് ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്, ഈ ഒരു വാക്കാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്, രക്ഷപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചവരുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്നും ആദ്യം ശ്രീലങ്കയിലേക്കും സിംഗപ്പൂർ, മലേഷ്യ ആ രാജ്യങ്ങളിലേക്കും പിന്നീട് ഗൾഫ് നാടുകളിലേക്കും UK, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളും ഒപ്പം അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇനി ഇങ്ങനെ പോയി നമ്മൾ പുതിയ പുതിയ രാജ്യങ്ങൾ, ഏകദേശം യൂറോപ്പിലെ മിക്ക ഷെങ്കൻ കൺട്രികളിൽ ഏകദേശം എല്ലാ രാജ്യത്തിലും മലയാളി സാന്നിധ്യം ഇപ്പോൾ ഉണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സഭ വ്യാപൃതമായി കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ, നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ വായിക്കുന്നവർക്കറിയാം, ഒരു 10-ോ 20-ോ വർഷം കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ കേരളത്തെക്കാൾ കൂടുതൽ ക്രൈസ്തവരിൽ പെടുന്ന നമ്മുടെ സഭാവിഭാഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കേരളത്തിന് പുറത്തായിരിക്കും, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ. അത് എത്രമാത്രം തലമുറകളെ നമ്മൾ നിലനിർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് എന്റെ ഒരു ചിന്ത. ഇത് ഞാൻ ആമുഖത്തിൽ ഒരു സൂചകമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചുവെന്ന് മാത്രം. ഓരോ രാജ്യത്തും ചെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ കുറിച്ച് യാക്കോബ് പറഞ്ഞതായിട്ടാണ് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രദ്ധിക്കുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 1 ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലോ പറയേണ്ടത്. ഞാൻ ഈ വാക്യം വീണ്ടും അതിനെ വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ആധ്യാത്മികതയുടെ ഏറ്റവും പരിപാവനമായ മേഖല കണ്ടിട്ടോ ആണോ ദൈവം നമ്മളെ വർദ്ധിച്ച സന്തോഷം ലഭിക്കുന്ന ഓരോ രാജ്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പറയും ദൈവത്തിന്റെ കരുണ കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും നമ്മൾ ഇവിടെ എത്തി, രാജ്യത്തിൽ നമ്മൾ ചേർക്കുന്നു, കുടുംബമായി ജീവിക്കാനുള്ള ഭാഗ്യം നൽകി, ആംഗലേയ ഭാഷ നമ്മൾ കൈകാര്യം ചെയ്തു, ഇന്റർവ്യൂകൾ പാസ്സായി, ഹയർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതനുസരിച്ച് മാറി മാറി പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ. ഇത് കാണുന്ന മറ്റൊരു പ്രവണതയാണ് ഒരു ഭവനത്തിൽ നിന്ന് മറ്റൊരു ഭവനത്തിലേക്ക് മാറുക. ആദ്യം അപ്പാർട്ട്മെന്റ്, പിന്നെ ഒരു വീട്, പിന്നെ രണ്ട് നിലയുള്ള ഒരു വീട്, പിന്നെ അല്പം കൂടെ വലിയൊരു ഏക്കറേജിലോട്ട് മാറണം. പിന്നെ സീനിയർ സിറ്റിസണൊക്കെ ആയി കഴിയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും കുഴപ്പമില്ലാറ്റും അല്പം കൂടി ഒരു കോമ്പാക്ട് ഫോമിലേക്ക് മാറണം. ഇങ്ങനെ പല കാര്യങ്ങൾ ഇവിടുത്തെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം വസ്ത്രവിധാനം കൊണ്ട് നമ്മൾ ഈ ഈ രാജ്യത്തിന്റെ ഭാഗമാകാൻ ശ്രദ്ധിക്കുന്നവരുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ മാറിയാലും നമ്മുടെ എത്തിനിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ അതിനകത്ത് ഏഷ്യൻ എന്ന് മാത്രം എഴുതാൻ പറ്റുമെന്നാണ് എന്റെ ഒരു ചിന്ത. ഞാനത് വിമർശനമായിട്ട് പറയുന്നതല്ല. അപ്പൊ അവിടെ വരെ നമ്മൾ എത്ര ഉയർന്നാലും വസ്ത്രവിധാനം കൊണ്ടോ ഭാഷ കൊണ്ടോ നമ്മുടെ ആഹാര രീതി കൊണ്ടോ ഒക്കെ മാറിയാലും നമുക്ക് അവസാനം വെല്ലുവിളി നേരിടേണ്ടുന്ന ചില പ്രത്യേക തലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ വീണ്ടും ശൂന്യതയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും പുറകോട്ട് വലിയപ്പെടുകയാണ്. അപ്പൊ അതിനേക്കാൾ ഉപരി ഇതെല്ലാം നമുക്ക് അനിവാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ചെല്ലുന്ന സ്ഥലത്ത് ദൈവം എനിക്ക് അനുഗ്രഹവും കൃപയും നൽകുമെങ്കിൽ, ഈ വിഷയം കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന രണ്ടു മൂന്ന് പേര് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലുണ്ട്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജോസഫും ഒക്കെ അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ലഭിക്കപ്പെടുന്ന ഓരോ സന്ദർഭവും അവർ ബലിപീഠം നിർമ്മിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു നൊമാഡിക് പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്നവരാണ്. നമ്മൾ ഇന്ന് താങ്ക്സ് ഗിവിംഗ് എന്നൊരു സെലിബ്രേഷൻ നടത്താനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരാഴ്ച അവധി കിട്ടുന്നു. ആ വ്യാഴാഴ്ച എല്ലാവരും മിക്കവാറും നാളെ എത്ര താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷൻ ആണ് ഈ അമേരിക്കയിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അതിനൊരു കണക്ക് പറയാൻ പറ്റത്തില്ലെന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. കാരണം എത്രയാണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് ഓഫീസ് മേഖലകളിൽ നടക്കും, ഫ്രണ്ട്ഷിപ്പ് മേഖലകളിൽ നടക്കും, ഫാമിലി നടക്കും, പള്ളികളിൽ നടക്കും, സംഘടനകളിൽ, അങ്ങനെ എവിടെയൊക്കെ നടത്തപ്പെടുന്നോ അവിടെയെല്ലാം അതിന്റെ സെലിബ്രേറ്റീവ് മൂഡ് നടക്കുമ്പോൾ ഒരിക്കൽ പോലും എന്നെ വഴി നടത്തിയ ദൈവമേ, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ദൈവമേ, നിന്നോടുള്ള എന്റെ ബന്ധത്തിൽ ഞാൻ എത്രമാത്രം ഉയരുന്നു എന്നുള്ള ചിന്തയ്ക്ക് എത്ര പേർക്ക് ശക്തമായി സമയം കൊടുക്കുവാൻ കണ്ടെത്താൻ പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിശ്ചയമായും സ്ഥാനം പിടിക്കണം. കാരണം നമ്മളെയൊക്കെ വിളിക്കുന്നത് വിശ്വാസികളെന്നാണ്. ഈ അടുത്ത സമയത്തും ഞാൻ സാധാരണ വെള്ളക്കുപ്പായമോ കറുപ്പുകുപ്പായോ ഇട്ടുകൊണ്ടാണ് വീടുകളിൽ പോകുന്നത്. അല്ലാതെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അത് ഒഴിവാക്കാറുണ്ട്. ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒഴിവാക്കി ഒരു സ്റ്റോറിൽ നിൽക്കുന്ന സമയത്ത് മലയാളിയാണോ എന്ന് ഒരു സ്നേഹിതം വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു. എന്റെ കോളർ ഒന്നും ഇട്ടിട്ടില്ല, സാധാരണ ഒരു മനുഷ്യന്റെ രൂപമേ എനിക്കുള്ളൂ. അപ്പൊ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം വിശ്വാസത്തിലാണോ എന്ന് ചോദിച്ചു. മലയാളം സംസാരിക്കുന്ന കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ചോദ്യം വിശ്വാസത്തിലായോ. അപ്പൊ ഞാന് കുറച്ച് മാറി നിന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടു. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് വിശ്വാസത്തിലായോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് നമ്മൾ സ്നാനപ്പെടണം, വാഗുണ്ട് ഏറ്റുപറയണം. നമ്മളിപ്പം കാണുന്ന ഒരു ജനറൽ പിക്ചറിനകത്ത് പെന്തക്കോസ്റ്റൽ സഭകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വാഗുണ്ട് ഏറ്റുപറയുകയും ജലം കൊണ്ട് മുതിർന്ന സ്നാനമേൽക്കുകയും ചെയ്ത് അവർ വിശ്വസിക്കുന്ന ഒരു തത്വസംഹിതയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ അതിനവർ വിളിക്കുന്ന വാക്കാണ് വിശ്വാസത്തിലാകുക. ഞാൻ ഇന്ന് ഈ താങ്ക്സ് ഗിവിംഗ് ഡേയില് ഈ വിശ്വാസിയും ഒരു ക്രിസ്ത്യാനിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. ഏകദേശം 10 കാര്യങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇനി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. ദീർഘിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. വാട്ട് ഈസ് എ ബിലീവർ ആൻഡ് വാട്ട് ഈസ് എ ക്രിസ്ത്യൻ? നമ്മളൊക്കെ ഇത് രണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം പറയുന്നു വിശ്വാസികളാണ്. നമ്മളും പറയുന്നു നമ്മൾ രക്ഷയ്ക്കപ്പെട്ടവരാണ്, ആ രക്ഷയുടെ അനുഭവത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ് ഓർത്തഡോക്സുകാരൻ നമ്മൾ എപ്പോഴും പറയും. ചിലട് പറയുന്നു രക്ഷിക്കപ്പെടണം, ആ രക്ഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെ ഭാഗമായെങ്കിൽ മാത്രമേ സ്വർഗരാജ്യം അല്ലെ, അവർക്ക് ഇത് ടെൻഡറായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് ഹോൾസെയിലായിട്ട്. അപ്പൊ അവര് ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു അവർക്ക് മാത്രം കൊടുക്കും. ചിലപ്പം ഭാര്യ വിശ്വാസത്തിലായാൽ ഭർത്താവ് അതിൽ വന്നില്ലെങ്കിൽ ഭർത്താവിന് അത് ലഭിക്കുകയില്ല, മക്കൾ അത് ആ സംഘത്തിൽ ചേർന്നില്ലെങ്കിൽ മക്കൾക്ക് അത് ലഭിക്കുകയില്ല. അങ്ങനെ വാശി പിടിക്കുന്ന ഒരു സമൂഹത്തെ വിശ്വാസി എന്ന് വിളിക്കുമ്പോൾ ക്രിസ്ത്യാനി എന്ന പദം അല്പം കൂടി ആഴത്തിലുള്ളതാണ്. വിശ്വാസിയാകുന്നതാണോ ക്രിസ്ത്യാനിയാകുന്നതാണോ പ്രധാനപ്പെട്ടതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്രിസ്ത്യാനിയാകുന്നതാണ് ഏറെ ബുദ്ധിമുട്ട്. വിശ്വാസിയാകാൻ അവർ പറയുന്നത് പോലെ വാഗുണ്ട് ഏറ്റു പറയുകയും അത് കഴിഞ്ഞിട്ട് അല്പസമയം കഴിയുമ്പോൾ മുതിർന്ന സ്ഥാനം ഏൽക്കുകയും ടാങ്കിനകത്ത് നിന്ന് കയറി വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വിശ്വാസി എന്ന് വിളിക്കാം. പക്ഷെ അവൻ ക്രിസ്ത്യാനിയാകണോ നിർബന്ധമില്ല. ഈ അടുത്ത സമയത്ത് എന്റെ ഒരു സ്നേഹിതന്റെ മകളുടെ ഒരു കല്യാണം ഇവിടെ നടന്നു. കല്യാണം കഴിച്ചത് ഒരു ഹൈന്ദവനെയാണ്. അപ്പൊ ഒരു ഹൈന്ദവ രീതിയിലും കല്യാണം നടത്തി. അതിനുശേഷം പള്ളിയിൽ കൊണ്ടുവന്ന് നടത്താൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു നോൺ ഡിനോമിനേഷൻ പള്ളിയിലും കല്യാണം നടത്തി. അപ്പൊ ഇത് ആരെ പ്രീതിപ്പെടുത്താനാണെന്നുള്ളൊരു ചോദ്യത്തിൽ എനിക്കൊരു സംശയം ഉണ്ടായപ്പോൾ ഈ പെൺകുട്ടിയുടെ അപ്പനോട് തന്നെ എന്റെ സ്നേഹിതനായതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, വെച്ചാൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറെ വേഷം കെട്ടിയെങ്കിലേ പറ്റൂ. നല്ലൊരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നത് മറ്റൊരു പോംവഴിയും കാണാഞ്ഞത് കൊണ്ട് ഉള്ളൊരു മറുപടി ആയിരിക്കാം. ഞാൻ അദ്ദേഹത്തെ പഴിക്കുന്നില്ല. ഒരു നല്ല മനുഷ്യനാണ്, നല്ല സ്നേഹിതനാണ്, ആത്മാർത്ഥമായി ഏത് കാര്യത്തിലും ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാ വന്നത്? ഈ ലോകത്ത് ഇങ്ങനെ പല വേഷം കെട്ടിയെങ്കിലേ നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ, മകളെ കല്യാണം കഴിക്കാൻ നേരം മകള് കണ്ടെത്തിയ ഒരാളോടുള്ള വിവാഹത്തിൽ ഹൈന്ദവ പാരമ്പര്യത്തിൽ കല്യാണം നടത്തി. അതിനുശേഷം ഒരു പാസ്റ്ററുടെ സഹായത്തിൽ വീണ്ടും കല്യാണം നടത്തി. നമ്മൾ അവരെ വിശ്വാസി എന്ന് വിളിക്കാം. രണ്ട് മതത്തിലും അവർക്ക് വിശ്വാസവും കൂറും ഉണ്ടെന്ന് അവർ തെളിയിച്ചു. പക്ഷെ ഇത് ഒരു ക്രിസ്തീയ സമൂഹത്തിനോ ക്രിസ്ത്യാനിക്കോ ചേരുന്നതോ ആണോ എന്ന് ചോദിച്ചാൽ അതിന് വേദപുസ്തകം ചില തെളിവുകൾ തരുന്നു. ആ തെളിവുകളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നേരത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷൻ നടത്തുമ്പോഴും നമ്മൾ എന്ത് താങ്ക്സ് ഗിവിംഗ് ആണ് നടത്തുന്നത്? അത് ലോകം ചെയ്യുന്ന ഒരു ആശയത്തോട് ചേർന്നുള്ള ആഹ്ലാദ പ്രകടനമാണോ, അതോ നാളെ വൈകിട്ട് കഴിക്കാനിരിക്കുന്ന ഒരു ഭക്ഷണമാണോ, അതോ നമ്മളെല്ലാം കൂടെ പോട്ട്ലക്ക് ആയിട്ട് ഓരോരുത്തരും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീട്ടിൽ കൂടിയിട്ട് നമ്മൾ കുറച്ചു നേരം സന്തോഷിക്കുന്നു, അമേരിക്കയുടെ കൾച്ചറിന് ചേരുന്ന ഭക്ഷണങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ച് മടങ്ങുന്നതാണോ താങ്ക്സ് ഗിവിംഗ്, അതോ അതിനപ്പുറമായി നമ്മളെ സൃഷ്ടിക്കാനായിട്ട് മുന്നമേ നിശ്ചയിച്ചൊരു ദൈവമുണ്ട്, നമ്മൾ ഈ ലോകത്ത് എന്ന് ജനിക്കണം, എവിടെ ജനിക്കണം, ഏത് ഭാഷക്കാരനാകണം, ഏതു അപ്പന്, ഏത് മകൻ, ഏത് അമ്മയ്ക്ക് എത്രാമതായി ആൺകുട്ടിയായിട്ടോ പെൺകുട്ടിയായിട്ടോ പിറക്കണം, ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളിൽ അവൻ ഇടപെടണം, അവൻ ഏത് വിശ്വാസത്തിൽ ഏത് സമൂഹത്തിന്റെ ഭാഗമാകണം, ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ നമുക്ക് വേണ്ടി കരുതിയൊരു ദൈവമുണ്ട്. ആ ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കാനാണ് ഈ താങ്ക്സ് ഗിവിംഗ് എങ്കിൽ നമുക്ക് അല്പം കൂടി ആഴത്തിൽ ഈ രണ്ട് വിഷയങ്ങളൊന്ന് പഠിക്കേണ്ടി വരും. അപ്പം ഞാൻ ഓരോന്നും പെട്ടെന്ന് പറഞ്ഞു പോകാൻ ഇഷ്ടപ്പെടുകയാണ്. ഒന്ന്, എ ബിലീവർ ബിലീവ്സ് ഇൻ ജീസസ് ബട്ട് എ ക്രിസ്ത്യൻ ഫോളോസ് ഹിസ് കമാൻഡ്സ്. നമ്മളൊക്കെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ. ക്രിസ്ത്യാനി എന്ന് പേരുണ്ട്. എന്റെ പേര് ഐസക് എന്നാണ്. ചിലർ ചോദിക്കാറുണ്ട് ഐസക് ബി പ്രകാശ് എങ്ങനെ വന്നു. ഒരാള് ചോദിച്ചത് നിങ്ങളുടെ അപ്പനും അമ്മയും മിശ്ര വിവാഹിതരാണോ. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനങ്ങ് പറഞ്ഞു ആണെന്ന് പറഞ്ഞു. അപ്പൊ ബി എന്താന്ന് ചോദിച്ചപ്പം അവര് തന്നെ ഒരു പേര് ചോദിച്ചു, ബാലകൃഷ്ണൻ എന്നാണോ. ഞാൻ അന്നേരം തലയാട്ടി. എന്നിട്ട് ഞാൻ അപ്പനോട് പറഞ്ഞു ഇങ്ങനെ പറയേണ്ടി വന്നു. അപ്പൻ ചിരിച്ചു, കുഴപ്പമില്ല, ഇതുപോലെയുള്ള കുസൃതികൾ ചിലപ്പോഴൊക്കെ ഞാൻ കാണിക്കുമെന്ന് അപ്പൻ അറിയാവുന്നത് കൊണ്ട് അപ്പം വഴക്ക് പറഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം അപ്പന്റെ പേര് വരെ മാറ്റി കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് ക്രിസ്തീയ പേരുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളായി കടന്നുപോയ പൂർവികരുടെ പേരൊക്കെ നമുക്ക് സ്ഥാനമുണ്ടെങ്കിൽ അവരെയെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെന്ന് പറയാം. പക്ഷേ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്ന ഒരു ചിന്തയിൽ ഞാൻ ക്രിസ്തുവിനെ പരിപൂർണമായിട്ട് അനുകരിക്കുന്നു, അതിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ ഞാൻ ജീവിക്കൂ എന്ന് പറയുന്നതിലും തമ്മിലുള്ള വ്യത്യാസമാണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ബിലീവർ ആൻഡ് എ ക്രിസ്ത്യൻ. രണ്ട്, എ ബിലീവർ goes to church on holidays, but a Christian knows that a church community is the paradigm for their faith. Sunday പോയി മാത്രം മടങ്ങി കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിച്ചു കഴിഞ്ഞു, അത് ഈ ആഴ്ചത്തേക്കുള്ള കടം വീട്ടി. ദുഃഖവെള്ളിയാഴ്ച ഒരു വർഷം പോയി കഴിയുമ്പോൾ ആ വർഷത്തേക്കുള്ള സകല ഭാവങ്ങളും മാറി കഴിഞ്ഞു. ഹോളിലാൻഡിൽ ഒരു പ്രാവശ്യം പോയി കഴിയുമ്പോൾ നമ്മൾ ഹോളിയാകും. ഇങ്ങനെയുള്ള ചിന്തയിൽ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ കൺവീനിയന്റ് ടൈമിൽ മാത്രം ദൈവത്തെ കാണാൻ ഈ ആഴ്ച എനിക്ക് സൗകര്യം കിട്ടില്ല, അതുകൊണ്ട് ഞാൻ പള്ളി പോയില്ല. അതേസമയം ക്രിസ്ത്യാനി ചിന്തിക്കുന്നത് ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഒരു കൂട്ടായ്മ അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. എപ്പോഴും അവന്റെ വിശ്വാസത്തെ എപ്പോഴും ഉറപ്പിക്കുന്ന അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ ഒരുവന് കുറവുണ്ടെങ്കിൽ അവനെ സഹായിക്കും. അവന് പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നിർലോഭമായി അവനെ സഹായിക്കും.
വിദ്യാഭ്യാസത്തിന് കുറവുണ്ടെങ്കിൽ അവനെ നമ്മൾ ഉപദേശത്തിലൂടെ പഠനത്തിലൂടെ അവനെ സഹായിക്കാൻ തയ്യാറാകും. അതാണ് കമ്മ്യൂണിറ്റി ലൈഫ്. മൂന്ന്, എ ബിലീവർ റീഡ്സ് ദെയർ ബൈബിൾ വെൻ തിങ്സ് ഗെറ്റ് ടഫ്. എ ക്രിസ്ത്യൻ റീഡ്സ് ദെയർ ബൈബിൾ റെഗുലർലി. നമുക്ക് പ്രതിസന്ധി വരുമ്പോഴും, ഇന്ന് വിവാഹാലോചനയ്ക്കായിട്ട് പോവുക, ആദ്യമായിട്ട് പെണ്ണിനെ ഒന്ന് കാണാൻ പോവുക, അപ്പൊ നമ്മൾ ബൈബിൾ ഒന്ന് തുറന്നു നോക്കി, അപ്പൊ കണ്ടു യൂത കെട്ടിഞ്ഞാന്ന് ചത്തു, ഒന്നുകൂടെ അടിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ വായിക്ക. അപ്പം നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. മറ്റൊരു ഭാഗത്ത് പറയുന്ന വേദവാക്യത്തിന്റെ ഒരു കഷണമാണ് ഞാൻ ഈ പറഞ്ഞത്. വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു, ഒന്നുകൂടെ നോക്കി, അപ്പൊ കണ്ടു നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക. ഇങ്ങനെ നോക്കുന്ന പരിപാടിയാണ് ബിലീവറുടെ പ്രോഗ്രാം. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രഭാതത്തിൽ ആദ്യം കണ്ണുകൾ ദർശിപ്പിക്കുന്ന സ്ഥലം തിരുവചന പുസ്തകമാകും. രാത്രി കിടക്കുന്നതിന് മുമ്പ് അവന്റെ കണ്ണുകൾ കൃത്യമായിട്ട് പരതിയിട്ട് ഉറങ്ങാനായിട്ട് പോകേണ്ടുന്നത് അവന്റെ തിരുവചന വേദഭാഗമാണ്. അവൻ വേദപുസ്തകം വായിക്കാൻ അവസരം കിട്ടുമ്പം ഞാൻ ഇന്ന് കണ്ണാടി എടുത്തില്ല എന്ന് പറയത്തില്ല, പാസ് കൊടുക്കത്തില്ല, അവൻ വായിക്കും. വേദപുസ്തകം വായിക്കുമ്പോൾ അത് കേൾക്കും, അതനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇതാണ് മൂന്നാമത്തെ ചിന്ത. നാല്, എ ബിലീവർ പ്രെയ്സ് വെൻ തിങ്സ് ഗെറ്റ് ടഫ്. എ ക്രിസ്ത്യൻ ഗിവ്സ് താങ്ക്സ് നോ മാറ്റർ ദ സർക്കംസ്റ്റാൻസ്. നമുക്ക് പ്രതിസന്ധി വരുമ്പം ഒരു കൂട്ടായ്മ ആചരിക്കാം, ഒരു 21 ദിവസത്തെ ഉപവാസം ഒന്ന് പ്രഖ്യാപിക്കാം, അല്ലെങ്കിൽ ഈ വർഷത്തെ ദുഃഖ വെള്ളിയാഴ്ചയുടെ കഞ്ഞി ഞാനങ്ങ് കൊടുത്തേക്കാം, അല്ലെങ്കിൽ 10 മുത്തുകൊട ഈ വർഷത്തെ പെരുന്നാളിന് ഞാനങ്ങ് കൊടുത്തേക്കാം. അത് ബിലീവറുടെ സ്വഭാവമാണ്. കാര്യം ഒരു കോൺട്രാക്ട് ബേസിൽ, അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഞാനാണ് പള്ളിയുടെ ഫാൻ എല്ലാം സ്പോൺസർ ചെയ്തത്. അത് പേരും കൂടെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ആ ലീഫ് കറങ്ങുമ്പോൾ നമ്മുടെ ജീവിതം കൂടെ കുറച്ച് കഴിയുമ്പോൾ കറങ്ങുന്നതായിട്ട് ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അതേസമയം ക്രിസ്ത്യാനി ഏത് സാഹചര്യത്തിലും അവന്റെ ഡെയിലി റൊട്ടീനായിട്ട് മാറ്റപ്പെടുന്ന കാര്യമാണ് പ്രാർത്ഥനയിലുള്ള അവന്റെ ജീവിതക്രമം. അതുകൊണ്ടാണ് ഏഴിയാമം പ്രാർത്ഥിക്കാൻ പറയുന്നതും മടി കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതും വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രമായി നിന്റെ ദൈവത്തെ മനസ്സിൽ കരുതണമെന്നും പിതാക്കന്മാർ തിരുവചനത്തിലൂടെ പഠിപ്പിച്ചത്. 5, എ ബിലീവർ ഫിറ്റ്സ് ദ ബൈബിൾ ടു ഫിറ്റ് ഹിസ് ഓർ ഹെർ ലൈഫ് സ്റ്റൈൽ. എ ക്രിസ്ത്യൻ വർക്സ് ടു മേക്ക് ഹിസ് ഓർ ഹെർ ലൈഫ് സ്റ്റൈൽ റിസംബിൾ ദ ടീച്ചിങ്സ് ഓഫ് ദ ബൈബിൾ. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വേദവസ്ഥ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് ചില മദ്യപാനികളോടൊക്കെ മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ ഉടനെ വേദപുസ്തകത്തിൽ വാക്യം എടുത്ത് കൃത്യമായിട്ട് പറയും, മദ്യം അല്പം കഴിക്കുന്നതും കുഴപ്പമില്ല, അല്ലെങ്കിൽ മദ്യമാണ് കാനാവിലെ കല്യാണ ഭവനത്തിലും വിളമ്പിയത്, യേശുക്രിസ് ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ നല്ല, അതുകൊണ്ട് മദ്യം പള്ളിമുറ്റത്ത് കഴിക്കുന്നതും നല്ലതാണ്, കാരണം യേശുക്രിസ്തുവിന്റെ കയ്യിൽ എപ്പോഴും മദ്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്ന വ്യാഖ്യാനമാണ് ബൈബിളിനെ അവനവന്റെ കൺവീനിയൻസ് അനുസരിച്ച് വ്യാഖ്യാനിച്ച് അവനവന് സുഖമായി ഇങ്ങനെ കരുതുന്ന പരിപാടി. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു വേദപുസ്തകത്തിലൂടെ എന്ത് പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രീതി. അതാണ് പാട്ടുകാരൻ പാടിയത്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. അടുത്ത വരി വരുമ്പം ചിലപ്പോഴൊക്കെ അറിയാതെ ഉറക്കക്ഷീണത്തിലൊക്കെ ഇരുന്ന് പാടാറുണ്ട്, എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എന്നെ ഹോവേ. അടുത്ത വരി നമ്മൾ ചിലപ്പോൾ തെറ്റിക്കും. ഇതുപോലെയാണ് ബിലീവറും ക്രിസ്ത്യാനും തമ്മിലുള്ള വ്യത്യാസം. ആൻഡ് ദ സിക്സ്ത് വൺ, എ ബിലീവർ വിൽ സാക്രിഫൈസ് വെൻ ഇറ്റ്സ് കൺവീനിയന്റ്. എ ക്രിസ്ത്യൻ വിൽ സാക്രിഫൈസ് നോ മാറ്റർ ദ പൊട്ടൻഷ്യൽ ഔട്ട്കം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ത്യജിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഒരു രോഗം വരുമ്പോൾ നമ്മൾ ഉപവസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പള്ളി പോകാൻ ഭയങ്കര സന്തോഷമാണ്. രോഗം വന്നു, രോഗം മാറിക്കഴിയുമ്പം നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, കുഞ്ഞുങ്ങളെല്ലാം പാസ്സായി കഴിയുമ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനൊന്നുമില്ല. സാലറി ഇംപ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഒരു ഫയറിംഗ് ജോലി സ്ഥലത്ത് തെറ്റിക്കഴിയുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ്. അതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തെ, ദൈവം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി നിന്നുപോയി, മുട്ടുമേ റോഡിൽ നിന്ന് പ്രാർത്ഥിക്കും. അതേസമയം സാധാരണഗതിയിൽ രാത്രിയോ പകലോ വണ്ടി ഓടിക്കുമ്പോൾ ദൈവത്തെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമുക്ക് ഡ്രൈവിംഗ് അറിയാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കയ്യിൽ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡ് ഇരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വരാറില്ല. യാത്രകളിൽ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുമ്പോൾ പറയും ഇനി ഏതായാലും അങ്ങ് ചെന്നിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം, അങ്ങ് ചെല്ലുമ്പോൾ പറയും ഏതായാലും ഇത്രയും ലേറ്റ് ആയില്ലേ, അപ്പൊ നാളെ രാവിലെ അങ്ങ് പ്രാർത്ഥിക്കാം. ഇങ്ങനെ മാറി മാറി പോകുന്നൊരവസ്ഥ അത് ബിലീവറുടെ സ്വഭാവമാണ്. ആൻഡ് ദ സെവൻത് വൺ, എ ബിലീവർ ടൈപ്പ് വെൻ ദർ ഇസ് നോ റിസ്ക്, എ ക്രിസ്ത്യൻ വിൽ ടൈപ്പ് നോ മാറ്റർ ദ റിസ്ക്. നമുക്ക് ജീവിതത്തിൽ ഇപ്പൊ ശമ്പളം കുറയുമ്പോൾ അല്ലെങ്കിൽ ശമ്പളം കിട്ടാതെ ജോലി ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയും, വെച്ചാൽ മാസവരിയിലൊരു ഇളവ് വേണം, ഞാനൊരു ആപ്ലിക്കേഷൻ തരാം. അപ്പൊ അച്ഛനും ഭഗവാഗവട്ടം പറയും, ആ കൊടുക്ക്. അതേസമയം ആ വീട്ടിലെ ടെലഫോൺ അതിന്റെ പേര് നമ്മൾ കട്ട് ചെയ്യാറില്ല, ടിവി കുറച്ച് കണ്ടാൽ മതി എന്ന് ചിന്തിക്കാറില്ല, ഭക്ഷണം കുറച്ചുകൂടെ മിതമാക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല, യാത്രകൾ കുറെ ഒഴിവാക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സെയിൽ, താങ്ക്സ് ഗിവിങ്ങിന്റെ ഫ്രൈഡേ സെയിലിന് പോകാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുക, ബ്ലാക്ക് ഫ്രൈഡേ. ആരോ കണ്ടുപിടിച്ചൊരു നല്ല ആശയമാണ്, നമ്മളെ തന്നെ ബ്ലാക്ക് ആക്കുന്നൊരു പ്രോഗ്രാം. അപ്പൊ അന്ന് ഇതെല്ലാം ചെയ്യും. പക്ഷേ ദൈവ വിഷയങ്ങൾ വരുമ്പോൾ, അതുകൊണ്ടാണ് ചിലരൊക്കെ മാസവരി കൊടുക്കുന്നത് ഡിസംബറിലെ കൊടുക്കൂ, അല്ലെ പള്ളിയിൽ ഒരു കോൺട്രിബ്യൂഷൻ, അല്ലെ ദൈവ വിഷയങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവരും കൊടുത്തു കഴിയുമ്പോൾ നോക്കും. ചിലരുണ്ട് കോൺട്രിബ്യൂഷന്റെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അച്ഛന്റെയെന്നോ കമ്മിറ്റിക്കാരുടെയെന്നോ ആ ലിസ്റ്റ് വാങ്ങിക്കും, ബാക്കിയുള്ളവരൊക്കെ എത്ര കൊടുത്തു അതിനനുസരിച്ച് ഞാൻ കൊടുക്കാം. ചിലർക്ക് ഒരു 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 ഡിജിറ്റ് കൂടുതൽ കൊടുക്കാനുള്ള അഭിമാനികളായിരിക്കും, ചിലരങ്ങനെയല്ല, അവൻ അത്രേ കൊടുത്തോളെങ്കിൽ പിന്നെ ഞാൻ ഇതിന് ഇത്രയും കൊടുക്കുന്ന, അവന് ശമ്പളം കൂടുതലുണ്ടല്ലോ. ഇങ്ങനെ ഒരു കണ്ടീഷണൽ കാര്യത്തിലേക്ക് നമ്മൾ മാറുന്നത് ബിലീവറുടെ സ്വഭാവമാണ്. അതേസമയം എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തിന് കൊടുക്കാനുള്ള ആദ്യമേ കൊടുക്കും. അത് ഒന്നാം തീയതി തന്നെ ഞാൻ അത് ദൈവത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്യും. ഈ ചിന്തയാണ് ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് എയ്ത്ത് വൺ, എ ബിലീവർ കൺഫോംസ് അണ്ടർ ദ പ്രഷർ ഓഫ് കൾച്ചർ, എ ക്രിസ്ത്യൻ ഹോൾഡ്സ് ഫാസ്റ്റ് അഗൈൻസ്റ്റ് ടെംപ്റ്റേഷൻ. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഈ ക്രൈസ്തവ ചിന്തകളെയും ക്രൈസ്തവ ജീവിത രീതിയും നമ്മൾ മാറ്റിവെക്കാറുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ, അമേരിക്കയിൽ ആയതുകൊണ്ട് ചിലർ പറയുന്ന വെച്ചാൽ ഇവിടെ ഫാസ്റ്റിംഗ് ഒക്കെ വലിയ പാടാണ് അമേരിക്കയിൽ. പക്ഷെ നാട്ടിലായിരുന്നപ്പോഴോ അന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഇനി എപ്പോഴാ ഫാസ്റ്റ് ചെയ്യാൻ ഇരിക്കുന്നത്? ഇവിടെ നിങ്ങൾ പോയി സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ ഫാസ്റ്റ് ചെയ്യാൻ നോക്കിയിരിക്കുന്ന മനുഷ്യരുണ്ട്. ചിലരുണ്ട് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രയർ അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫിന് യാതൊരു കോംപ്രമൈസും കൂടാതെ ആരുടെയും സമ്മർദ്ദം. ഇപ്പൊ ഇവിടെ വളരെപ്പെടും നമ്മൾ ചിന്തിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ പണ്ടൊക്കെ എന്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് മിണ്ടുന്നത് സമൂഹം കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ പാപമാണ്. ഇവിടെ മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നീ ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വാ. അത്രമാത്രം വ്യത്യാസം ഒരു 40 വർഷം കൊണ്ടോ 50 വർഷം കൊണ്ടോ ഉണ്ടായി. പക്ഷെ ഞാൻ ഈ അടുത്ത സമയത്ത് ഫിലാഡൽഫിയയിലെ അമിഷ് കോളനിയിലെ ലൈഫ് ഒന്ന് കാണാൻ എനിക്കൊരു സന്ദർഭം കിട്ടിയപ്പോൾ അവർ പറഞ്ഞത് they are still practicing the arranged marriage. അമേരിക്ക ജീവിക്കുന്ന ഒരു സമൂഹമാണ്, ഏകദേശം 360,000 പേര് അവരുടെ കമ്മ്യൂണിറ്റിയിൽ അമേരിക്കയിൽ വിവിധ സ്റ്റേറ്റുകളിലുണ്ട്. അവർക്ക് ഒരു പരാതിയില്ല. അവരെ എല്ലാവരെയും, സ്ത്രീകളെ മുഴുവൻ കണ്ടാൽ ഒരേ രൂപം, പുരുഷന്മാരെ എല്ലാവരെയും കണ്ടാൽ ഒരേ രൂപം. അവർക്ക് പരാതികളില്ല. അവരുടെ വാക്കുകളിൽ എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനത് പരാമർശിക്കാൻ ശ്രമിച്ചതെന്ന് മാത്രം, അമീഷ് ആകാനല്ല, അമീഷ് കമ്മ്യൂണിറ്റിയാണ് ബെസ്റ്റ് എന്ന് പറയാനല്ല. അത് ഇന്നും നടക്കും. കൾച്ചറിനോ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു സ്വാധീന ശക്തിക്കോ നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന സമൂഹം ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നൗ വി ആർ ഇൻ അമേരിക്ക, സോ വി വാണ്ട് ടു ബിക്കം അമേരിക്കൻസ്. നമ്മൾ എത്ര അമേരിക്കൻ ആകാൻ ശ്രമിച്ചാലും നമ്മളെ കാണുമ്പോഴറിയാം വി ആർ ഇന്ത്യൻസ്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ലുക്കിൽ നമ്മളെപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് വെളുത്ത സ്കിന്നുള്ളവരുമായിട്ടാണെങ്കിൽ, ഞാൻ പറയുന്നു കറുത്ത വർഗക്കാർ നമ്മളെ നോക്കുമ്പോൾ നമ്മളെ കാണുന്നതും കറുപ്പിന്റെ കൂട്ടത്തിൽ തന്നെയാണ് എന്നാണ് എന്റെ ഒരു ബലഹീനമായ ചിന്ത. ആൻഡ് ദ നയൻത് വൺ, എ ബിലീവർ വിൽ ഷെയർ ദർ ഫെയ്ത്ത് വെൻ ഇറ്റ്സ് കംഫർട്ടബിൾ, എ ക്രിസ്ത്യൻ വിൽ ഷെയർ ഹിസ് ഓർ ഹെർ ഫെയ്ത്ത് റിഗാർഡ്ലെസ് ഓഫ് ദ സിനാരിയോ. നമ്മളെപ്പോഴും ദൈവത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ വേദപുസ്തകത്തെ കുറിച്ചോ ഒക്കെ പറയണമെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ വരണം. അതുകൊണ്ടാണ് പള്ളിയിൽ ഒരു വെള്ള വസ്ത്രം ഇടാൻ പറഞ്ഞാൽ ഓ അതിന്റെ കാര്യമില്ല, ഇത് മതി, ഇത് മതി എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുക. പ്രെയർ ലൈഫ്, പ്രെയർ കോട്ടേജ് മീറ്റിംഗിൽ വരുമ്പം ഒരു ബൈബിൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അച്ഛാ എന്റെ മൊബൈലിൽ ബൈബിൾ ഉണ്ട് എന്ന് നമ്മൾ ഉടനെ ലാഘവത്തോടു കൂടി പറയും. നമുക്കൊരു കംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതൊന്നും, ബാക്കി ലഗേജ് എല്ലാം എടുത്തു വെക്കുമ്പോഴും ബൈബിൾ അവിടെ ഇരുന്ന് പറയും എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകും, ഏതായാലും ഒരു നല്ല യാത്രയ്ക്ക് പോവില്ലേ. അപ്പൊ നമ്മൾ പറയും നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാറുണ്ട്, തിരിച്ചു വരുമ്പോൾ ഞാൻ മൊത്തം കൂടെ ഒന്ന് വായിച്ചോളാം. അപ്പൊ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരിക്കലും നമ്മളൊരു ഫെയ്ത്തിനോ അല്ലെങ്കിൽ വേർഡ് ഓഫ് ഗോഡിനോ പ്രാധാന്യം കൊടുക്കാറുള്ളൂ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് കംഫർട്ടബിൾ ആണെങ്കിലും അത് കഠിനമായ രോഗം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒരുപോലെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ആൻഡ് ദ ഫൈനൽ വൺ, എ ബിലീവർ നോസ് അബൌട്ട് ജീസസ്. എ ക്രിസ്ത്യൻ നോസ് ജീസസ് ആസ് ഹിസ് ഓർ ഹർ ലോർഡ് ആൻഡ് സേവിയർ. നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ജനിച്ച സ്ഥലം അറിയാം. ജനിച്ച സ്ഥലത്തിന്റെ ഫോട്ടോയിൽ നമ്മളും കൂടെ ചേർത്ത് നിൽക്കുന്ന ഫോട്ടോയുണ്ട്, അത് ഈ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയുണ്ട്, കുരിശത്താഴ്ച ഗോകുൽക്കായി കയറി കമന്നു കിടക്കുന്ന ഫോട്ടോയുണ്ട്, ശരീരം ഇറക്കി വെച്ചപ്പോൾ ഒരു സ്ലാബിൽ കിടത്തി അതിൽ നമ്മൾ കമന്നു കിടക്കുന്ന ഫോട്ടോയുണ്ട്, കൊണ്ടുപോയ കൊന്തയെല്ലാം അതിനകത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് വന്ന ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. വേദപുസ്തകത്തിൽ എത്ര വാക്യങ്ങളുണ്ട്, എത്ര പുസ്തകങ്ങളുണ്ട്, ക്വിസ് കോമ്പറ്റീഷനും നമ്മൾ ചെറുതല്ലാത്ത പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പറയാനുള്ള ക്ലെയിമാണ്. അതുപോലെ പരിമല തിരുമേനിയുടെ ജീവചരിത്രം നമ്മൾ പഠിച്ചു, വെളിപാട് പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട് അതെല്ലാം നമുക്ക് കാണാതറിയാം. എത്ര കൂതാശകളുണ്ട് നമുക്ക് നല്ല ബോധ്യമാണ്. സഭകൾ ഏതൊക്കെയാണ്, ഓർത്തഡോക്സ് സഭകളുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ യുണീക്നെസ് എന്താണ്, ഇതെല്ലാം നമുക്കറിയാം. ഇതെല്ലാം ഒരു ബിലീവറുടെ ഭാഗമാണ്. പക്ഷേ ക്രിസ്തു ആരാണെന്ന് പഠിക്കുന്നതോടൊപ്പം ക്രിസ്തുവിന്റെ കൂടെ രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കാൻ ക്രിസ്തുവിന്റെ കരം പിടിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി. അത് ഉൾക്കൊള്ളാൻ പറ്റുമ്പോഴാണ് ഇത് രണ്ടും കൂടെ തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു 10 കാരണങ്ങൾ എന്റെ ഒറ്റ അറിവിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല. ഞാനൊരു രാവിലെ ഒന്ന് ഒരു പ്രസംഗം തയ്യാറാക്കാനായിട്ടിരുന്നപ്പോൾ ആ പുസ്തകത്തിൽ നിന്നും പല സ്ഥലത്തുനിന്നും ഒക്കെ സംഘടിപ്പിച്ച നോളജിനെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പങ്കുവെച്ചു. ഞാനിത് പറയാൻ കാരണം, നമ്മളൊക്കെ ബിലീവറുടെ ഭാഗത്തിലാണോ അതോ ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഭാഗത്തിലാണോ ഇപ്പൊ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൽ പരിപൂർണമായ ഉത്തരം പരസ്പരം കണ്ടുപിടിക്കാനല്ല. ക്രിസ്ത്യന്റെ അച്ഛനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വിലയിരുത്താം, അച്ഛനൊരു ബിലീവർ തന്നെയാണ് പക്ഷെ ക്രിസ്ത്യാനി അല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എനിക്കൊരു മാർക്കിടാൻ പറ്റും. ഞാന് അത്രയും ശക്തനല്ലാത്തത് കൊണ്ട് ഞാൻ ആർക്കും മാർക്കിടുന്നില്ല. എന്റെ എല്ലാ ആഗ്രഹം നമ്മളെല്ലാം ക്രിസ്ത്യാനി ആകണം ഇൻസ്റ്റെഡ് ഓഫ് എ ബിലീവർ. വിശ്വാസി എന്ന് പറയുന്ന ഒരു ഉപരിപ്ലവമായ വാക്കിനേക്കാൾ ഉപരി ഒരു ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിന്റെ കരം പിടിക്കുന്ന, ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ നമുക്ക് താങ്ക്സ് ഗിവിംഗ് പോലെയുള്ള ഏത് സെലിബ്രേഷൻ വന്നാലും അതിന്റെ സെലിബ്രേറ്റീവ് മൂഡിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായി അതിന്റെ തിയറിറ്റിക്കൽ സ്പിരിച്വൽ പാർട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അത് പരസ്പരം സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ നിമിഷമായിട്ട് മാറും. അതിനും നമുക്ക് ഒരു ഭാഗ്യം ഈ ഒരു താങ്ക്സ് ഗിവിംഗ് വീക്കില് നിശ്ചയമായിട്ടും ലഭിക്കട്ടെ. ഒരു ക്രിസ്ത്യാനിയാകാനുള്ള ശ്രമത്തിൽ നമ്മൾ തുടക്കം കുറിക്കാനുള്ള ഒരു ദിവസം കൂടി, ഒരാഴ്ച കൂടിയായി തീരട്ടെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുപോകണം. 10 കാണാതെ പഠിച്ചില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും മനസ്സിൽ കാണുന്ന എന്റെ വിചാരം, അത് ഇന്ന് നിങ്ങൾ ആരോട് സംസാരിക്കുന്നോ അവരോട് ടെലിഫോണിലൂടെ പറയണം, ആർ യു എ ബിലീവർ ഓർ എ ക്രിസ്ത്യൻ. അതിന് ഞാൻ ഇന്ന് പഠിച്ച ഒരു കാര്യം ഇതാണ്. നമുക്ക് ഒരുമിച്ച് അങ്ങനൊരു കാര്യത്തിലേക്ക് പോകാൻ ചിന്തിക്കാം. അത് ഭാര്യയോടാകട്ടെ, ഭർത്താവിനോടാകട്ടെ, മക്കളോടാകട്ടെ, ഇടവക പട്ടക്കാരനോടായാലും കുഴപ്പമില്ല. സൗമ്യമായ ഭാഷയിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് എന്റെ വിചാരം. നിങ്ങൾക്ക് അങ്ങനൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ഇത് സംസാരിക്കാം. ചിലരോട് ഇത് പറയുമ്പോൾ നീ ആരാ എന്നെ ഇത് പഠിപ്പിക്കാന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. ആ ചോദ്യത്തെ ക്ഷമയോടെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു വിശാലമായ തലത്തിലേക്ക് മാറാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, എനിക്ക് നിങ്ങളുടെ അവസരം ഈ താങ്ക്സ് ഗിവിംഗ് വീക്കിൽ നൽകിയതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ട്, എല്ലാ വൈദിക സഹോദരങ്ങളോടും നിസ്സീമമായ സ്നേഹം അറിയിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ യാക്കോബ് സ്ലീഹായുടെ 4 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ താങ്ക്സ് ഗിവിംഗിന്റെ അവസരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏത് തലത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവമുമ്പാകെ ക്രമപ്പെടുത്തണം എന്നുള്ള ആശയത്തെയൊക്കെ ആസ്പദമാക്കിയ വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം. ഒരുപക്ഷെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അച്ഛനോട് പറഞ്ഞൊരു കാര്യമാണെങ്കിലും, ഒരുപക്ഷെ അച്ഛൻ അങ്ങനെ സമയത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഏത് സമയത്ത് പറഞ്ഞാലും അച്ഛൻ ഇസ് റെഡി ടു സ്പീക്ക്. ആ ഒരു അറിവുള്ളതുകൊണ്ടാണ് ധൈര്യത്തോടെ ഞാൻ അച്ഛനോട് പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇണങ്ങത്തക്ക വിധം ഏതാണ്ട് 10 പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് നമ്മുടെ ഉള്ളിൽ തിരക്കത്തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ താങ്ക്സ് ഗിവിംഗ് ലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരുപാട്, ആത്മീയ ജീവിതത്തിൽ നമ്മൾ നന്ദിപൂർവ്വം ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അച്ഛനത് പറഞ്ഞു തരികയുണ്ടായി. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തക്ക വേണം. നമുക്കിടയാകട്ടെ ഓരോ നിമിഷങ്ങളും കഴിയുന്തോറും അച്ഛനെ പ്രസംഗത്തിൽ ഓർപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ ഓരോ പിന്നടികൾ നമ്മൾ പിന്തുടരുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകാനായിട്ടല്ല, മറിച്ച് ദൈവത്തോട് അടുത്ത് ജീവിക്കത്തക്കവണ്ണം ഉള്ള സാധ്യതകളിലേക്ക് നമ്മളെ നയിക്കട്ടെ. യാക്കോബ് ശ്ലീഹ ഒരു മയവുമില്ലാതാണ് പല കാര്യങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നത് വളരെ ശക്തമായ ഭാഷയില്. പക്ഷെ അദ്ദേഹം അങ്ങനെ നിർദ്ദേശിക്കുന്നതിന്റെ പിന്നിൽ ഒരു പൂർണ്ണ ദൈവവിശ്വാസവും അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ബിലീവറുടെയും അതുപോലെ തന്നെ എന്താ പറയുന്നത് ആ ഒരു വ്യത്യാസം അച്ഛൻ കൃത്യമായിട്ട് അച്ഛന് നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. പക്ഷെ പലപ്പോഴും ആത്മീയത ഒരു കപട ആമുഖമായ എന്താ കപട മുഖമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് വരുമ്പോഴാണ് ദൈവവും ഭാഗ്യത ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. നമ്മുടെ വിശ്വാസം നമുക്ക് രണ്ട് രീതിയിൽ പ്രയോജനപ്പെടുത്താം. ഒന്ന് മനുഷ്യനെ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന വിശ്വാസമാക്കാം, രണ്ടാമത് ദൈവത്തിന് ആകർഷണം തോന്നുന്ന വിശ്വാസമാണ്. ഇത് രണ്ടും ഏതാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ദൈവത്തിനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന എപ്പോഴും മനുഷ്യനെ ആകർഷിക്കുന്ന തലത്തിൽ വിശ്വാസത്തെ മാറ്റിമറിക്കാനായിട്ടാണ്. പക്ഷെ അതല്ല, ദൈവം ആകർഷിക്കത്തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. യാക്കോബ് ശ്ലീഹ ഈ നാലാം അധ്യായത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യം ഓർപ്പിക്കുന്നത് ദൈവത്തോടടുത്ത് ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തോടടുത്ത് ചെല്ലുവൻ എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. പതിറ്റൊരു നന്ദിയുടെ പ്രകടനമാണ്. ദൈവത്തോട് നന്ദി പൂർവ്വം അടുത്ത് ചെന്നാൽ ദൈവം നമ്മളോട് അടുത്ത് വരും. അല്ലെങ്കിൽ നാം അറിയാതെ ദൈവം നമ്മളെ അകറ്റുന്നതല്ല, നാം ദൈവത്തെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത നമ്മളെ ഗൗരവത്തോടെ ഭരിക്കട്ടെ. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു പൂർത്തീകരണമാണ്. 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, അതൊക്കെ ഈ ഒരു ആശയത്തിലേക്ക് നമ്മൾ നയിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടാനായിട്ടുള്ള സ്നേഹവും ഈ താങ്ക്സ് ഗിവിങ്ങിന് അച്ഛനും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ് വേദികൾ ഈ സമയത്ത് വായിക്കുന്നത്. നമ്മൾ സാധാരണ ഓർക്കുന്നവരെയൊക്കെ ദൈവം ബാകെ നമുക്ക് സ്മരിക്കാം. ജൊഹാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ വീണ്ടും ഓർക്കാം. അതുപോലെ തന്നെ ബേബി കുട്ടിയെ ഓർക്കാം. എസ്റ ഓർത്ത് പ്രാർത്ഥിക്കാം. സൂസി, ജേക്കബ്, ജിമ്മി, ആലിസ് ജോസഫ്, ലളിത, ബേബി, തമ്പി, ജപ്പാൻ, മോളി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരെ ദൈവം ഭാഗം സമർപ്പിച്ചവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. പാർക്കുമോ?
ഞങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനം, പ്രത്യേകിച്ച് രാജ്യം, പൂർവകാല പിതാക്കന്മാർ ചെയ്ത നന്മകളെ ഓർത്ത് ആദരവോടെ മരിക്കുകയും അവരോടൊപ്പം നിന്നുകൊണ്ട് അങ്ങേ ആരാധിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ദൈവവചനത്തിൽ കേട്ടതുപോലെ ഒരാഘോഷ തൃപ്തിർഭത്തിൽ ഉള്ള ഒരാദരവല്ല, അതിനേക്കാൾ ഉപരി ഹൃദയം നന്ദിപൂർവ്വം നന്ദി നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആദരിക്കുന്ന തലങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അവിടെ പ്രബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ മുമ്പാകെ അടുത്തു വരുന്ന ഓരോ നിമിഷങ്ങളും ഹൃദയം കൊണ്ട് അങ്ങേ കൂടുതൽ അറിയുന്ന നിമിഷങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് അനുഭവമാവണമേ. ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അങ്ങേ വല്ലപ്പോഴുമൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ പരിധി കണ്ടെത്തി ആ ദൈവ സാന്നിധ്യ ബോധത്തിന് അനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അപ്പനായി അങ്ങുള്ളതാണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളുടെ ദർശനബോധം വളരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് പലപ്പോഴും ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവജനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ഈ ലോകത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം, ആ സന്തോഷം കണ്ടെത്തക്കവണ്ണമുള്ള പല ഇഷ്ടങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഈ ലോകം തരുന്ന ഇഷ്ടങ്ങളൊക്കെ ദുഃഖങ്ങളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വളരെ വിദൂരമേ ബോധ്യപ്പെടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥത നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം അങ്ങ് ഹൃദയത്തിൽ വസിക്കുന്നതാണെങ്കിലുള്ള തിരിച്ചറിവും അങ്ങയോടൊപ്പമുള്ള ജീവിതമാണെന്നുള്ള ഒരു ആത്മ അവബോധവും ഞങ്ങളുടെ മൊത്ത ജീവിതത്തെ കൂടുതൽ ശ്രദ്ധയോടെ ദൈവം മുമ്പാകെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ഞങ്ങളെ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളുടെ ശ്വാസങ്ങളിലും ദൈവമേ അങ്ങേക്കൊണ്ട് നന്ദി ഉണ്ടാകണമേ. സ്വതന്ത്രമായി ഞങ്ങളുടെ ശ്വാസകോശ ഞങ്ങളുടെ വ്യസനേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ ശ്വസനേന്ദ്രങ്ങളിൽ കൂടി എടുക്കുന്ന ശ്വാസം പോലും ദൈവമേ അവിടുന്ന് ഔദാര്യമായി തരുന്ന ദാനമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോ ശ്വാസവും നന്ദിയുടെയും ആദരവിന്റെയുമായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ദൈവിക അറിവ് ഞങ്ങളുടെ സന്താനങ്ങളിലേക്ക് പകരത്തക്കവണ്ണമുള്ള ഉത്തരവാദിത്വബോധം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ. ഓരോ ഞായറാഴ്ചയും കൂട്ടമായി നിന്നുകൊണ്ട് കുടുംബമായി നിന്നുകൊണ്ട് അങ്ങയുടെ ദേവാലയത്തിൽ ലോകം സമ്മാനിക്കുന്ന പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും തളർന്നു പോകാതെ നടത്തുന്ന വലിയ കരുണയെ ഹൃദയപൂർവ്വം കണ്ണുനീരോട് സ്തുതിച്ചുകൊണ്ട് ആരാധിപ്പാൻ ഞങ്ങളെ ഇവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ വളർത്തിയെടുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ രോഗികളായിട്ട് ഒത്തിരി ആളുകളെ ഓർക്കാതെ ഞങ്ങളുടെ മനസ്സിൽ അനേക ആളുകളുണ്ട്. അവരൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അങ്ങല്ലാതെ വേറെ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. വേദനയുടെയും നൊമ്പരങ്ങളുടെയും ലോകം കൈവിട്ട് പോകുന്ന ജീവിതാനുഭവങ്ങളിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ കൈവിടാത്തവനായ സ്വർഗീയ പിതാവിന്റെ കരങ്ങളെ മുറുകെ പിടിക്കുവാൻ നിന്റെ മക്കളെയും ഞങ്ങളെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദന അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന ഓരോ മനുഷ്യർക്കും അങ്ങയുടെ കരങ്ങൾ നിലപ്പിക്കുന്ന കരുത്ത് ആശ്വാസമാവണമേ. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർക്കുന്നു. ദൈവം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവം മുമ്പാകെ നന്ദിയുള്ള മക്കളായി വളരുവാൻ സഹായിക്കണമേ. അങ്ങേപ്പറ്റിയുള്ള തിരിച്ചറിവ് ജീവിതത്തെ കുറെ കൂടെ ആത്മീയമായി ക്രമപ്പെടുത്തുവാനുള്ള ഉത്ബോധം നിന്റെ മക്കൾക്കൊക്കെ ഇടന്ന് പ്രദാനം ചെയ്യണമേ. കുടുംബം ജീവിതിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു, വിവാഹ പ്രായത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, സഭയെ ഓർക്കുന്നു, സഭയെ നയിക്കുന്ന വിശുദ്ധ പിതാക്കന്മാരെയും ഒക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ഭദ്രാസനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള മെത്രാപ്പോലിത്തെ അവിടെ നയിക്കുമ്പോൾ യാത്രയിലൊക്കെ ഇവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ഈ ഭദ്രാസനത്തിലെ ദൈവമക്കളുടെ മനസ്സറിഞ്ഞ് അവരെ ആത്മീയതയിൽ മുന്നോട്ട് നയിക്കാൻ അവിടുത്തെ ദാസൻ ആവശ്യമായിരിക്കുന്ന പക്വതയും ആത്മപ്രബോധനവും ഒക്കെ നൽകി അനുഗ്രഹിക്കണമേ. പിശാചുരുക്കുന്ന കണികളിലെങ്കിലും വീണു പോകാതെ ഏറ്റവും മാതൃകയുള്ള ശ്രേഷ്ഠ പിതാവെ വളരുവാൻ ആ പിതാവിനെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ തീരുമാനങ്ങളും അങ്ങയിൽ ആലോചനച്ചെടുക്കുവാനും എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ബലമുള്ളതായി തീരുവാനും ഇതിന്റെ ദാസനെ അവിടുന്ന് സഹായിക്കണമേ. ഈ ഭദ്രാസനം മുഴുവനും അദ്ദേഹത്തെ സ്നേഹിക്കത്തക്കോണമുള്ള ശുശ്രൂഷ പാർവത്തിലേക്ക് നിന്റെ പ്രിയനെ അവിടെ നിന്ന് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ സേവനം ചെയ്യുന്നവരെ ഓർക്കും. ഈ ദേശത്തെ മാതൃദേശത്തൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും തീവ്രവാദം മൂലവും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നവരെ ഓർക്കുന്നു. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വാർത്തനമേ അനുഗ്രഹിക്കണമേ. അനേകർക്ക് ആശ്വാസവും ആത്മീയ കരുത്തും പ്രദാനം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മ ഇവിടെ വളർത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ക്ഷേത്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ബലപ്പെടുത്തണമേ കൊടുത്തിരിക്കുന്ന അറിവിനും അത് ഭംഗിയായിട്ട് സംവേദനം ചെയ്യാനുള്ള കഴിവിനും നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടുതൽ അത് പ്രയോജനപ്പെടുത്തുവാൻ അവിടെ നിടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ അടുത്ത് ക്ഷമിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ അങ്കൽ ആലയത്തിൽ ശിരസുകളെ നമിച്ചുകൊണ്ട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് പരിശീലിപ്പിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ ഊർജമിൽ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൽ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ.
പരിസരവാടെ സമന്തവും നാം എല്ലാവരുടെ മേലും പ്രത്യേകമെല്ലാം ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള കുടുംബങ്ങളോടും വ്യക്തികളോടും കൂടിയും ഇന്ന് ഈ രാജ്യത്തെ താങ്ക്സ് ആഘോഷിക്കുന്ന എന്റെ മക്കളോടുകൂടിയും ഞങ്ങളുടെ ഈ ഭദ്രാസനത്തെ നയിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പിതാവിനോടുകൂടിയും ഈ ഭദ്രാസനത്തോടുകൂടിയും നമ്മുടെ സഭയോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. ധന്യമാർ സംബന്ധിച്ച് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവജന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, അന്നി മാമനച്ചൻ, വി സി വർഗീസച്ചൻ, സെക്രട്ടറിയാറമ്പാച്ചൻ, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജൂളിയാണ്ടി, ഇതിന്റെ അർത്ഥത്തിന്റെ ചില പ്രിയപ്പെട്ട മനോജ്, ഇപ്പോൾ അധികമായ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള താങ്ക്സ് ഗിവിങ്ങിന്റെ ആശംസകൾ അറിയിക്കുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഓരോ നിമിഷവും ദൈവം ഭാഗം നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.